ॐ सद्गुरुवे नमस्ते नमोस्तुते सद्गुरुवे नमस्ते नमोस्तुते സഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സഗുരുവേ നമസ്തേ നമസ്തുതേ സഗുരുവേ നമസ്തേ നമോസ്തുതേ സഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സാരമായുള്ള സന്ദേശവാക്യത്താൽ സാധുമർത്തേരെ ഉദ്ധരിച്ചുള്ളൊരു ബോധരൂപ പരാത്പര സദ്ഗുരു ആദിഭൂവിന്നു തീർത്തു ഭവജന്മം
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സിദ്ധസങ്കൽപ്പ വിജ്ഞാനരൂപിണി മർത്യജന്മമെടുത്തു ഭുവനത്തിൽ ശ്രദ്ധയോടെ ജനത്തെ നയിച്ചൊരു മർത്യരൂപ മഹാഗുരു പാഗിമാ
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സീമയില്ലാതെ ധർമ്മം വളർന്നപ്പോൾ സീമതീതപ്രഭാവനായി വന്നു നീ സാധുമർത്ഥേരെ ഉദ്ധരിച്ചപ്പര ബോധരൂപനായി വാണ മഹാഗുരു
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സുപ്രധാന മാർഗങ്ങളൊരുന്നു മർത്യനന്മയ്ക്കായോദീയ ശ്രീഗുരു സ്തുത്യനായി ഭവാനെന്നും ജനത്തിന് സുപ്രധാന മനുഷ്ഠാനമേകിനി
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൂത്രരൂപമായുള്ള വേദാന്തത്തെ പാർത്തലത്തിൽ സകലർക്കുമായി ഭവ ആർത്തരക്ഷക ശ്രേഷ്ഠഗ്രീതികളായി മാറ്റി വേദാന്തമാർക്കും ഗ്രഹിക്കുക
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൃഷ്ടിജാലത്തിലുള്ളൊരു മർത്യരെ കഷ്ടം തീണ്ടൽ തൊടിലുകൾ കൽപ്പിച്ച് നഷ്ടമാക്കിയ ഐന്ദവധർമ്മത്തെ കെട്ടുറപ്പുള്ളതാക്കിയ നീയല്ലോ
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
കെട്ടു കല്യാണം തീണ്ടിക്കുളിയതും കെട്ടുവെട്ടുള്ള രാജാരമൊക്കെയും നഷ്ടമാക്കുന്ന ജന്മവിശുദ്ധിയെ എട്ടുദിക്കും ശ്രവിക്കെ പറഞ്ഞു നീ സൽഗുരുവേ നമസ്തേ നമസ്തുതേ
സദ്ഗുരുവേ നമസ്തേ നമസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സേതുബന്ധം മോദൽക്ക് ഭീമവാനം പാദചാരേണ സഞ്ചരിച്ചാർജിച്ച് ബോധം ലോകത്തിനാകെ പകർന്നൊരു സാധുവായി വിരാജിച്ച സൽഗുരു
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൈഗതമായ ഭൂവിൽ തപസ്സിന ദൈവതുല്യനായി വർത്തിച്ചു മർത്യന് കൈവരുത്തി സമസ്ത സുഖങ്ങളും ദൈവമായ താവാത്ഭുതലീലകൾ
സൽഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സ്വൽപ്പമായുള്ള വാക്കുകളാലുടൻ കൽപ്പെഴുന്ന മഹത്തത്വമൊക്കെയും മർത്യനേകി അനുഗ്രഹമേറ്റിയ സത്വമൂർത്തി നമിക്കുന്നു ഞങ്ങളും
സൽഗുരുവേ നമസ്തേ നമോസ്തുതേ സൽഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സോദരത്തേന വാഴണമേവരും ആദരവ് പരസ്പരം കാട്ടണം സോദരബുദ്ധിജീവിയിലൊക്കെയും മേദുര നീത് ദർശിക്കാനോദിനി
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സൗകുമാര്യകളെ പരമഗുരു ദൈവമേ തവ പാദം ഭജിക്കുന്ന പൈതലാകും അടിയങ്ങളെ ഭവാ വൈകാതെപ്പോഴും കാത്തുരക്ഷിക്കണേ
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
സംഘടിക്കുവിൻ ശക്തിയാർജിക്കുവിൻ സംഘമായി തന്നെ ജീവേദം പോക്കണം
സംസാരത്തിൻ പോരുളറിഞ്ഞിടണം ഹംസമാർഗേ മേയ്ക്കാൻ ശ്രമിക്കണം
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ
സദ്ഗുരുദേവതൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും
അദ്വൈതാനന്ദമേവനുമാർന്നിടാ അദ്വൈതാശ്രമം സ്ഥാപിച്ച മദ്ഗുരു
ചിസ്വരൂപ സനാതനമൂർത്തേ അദ്വിതീയേന എന്നും വിളങ്ങണം.
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ.
സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ. സദ്ഗുരുദേവ തൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും.
ആത്മോദാൽ ഭവതീയ കീർത്തനം ചിത്തഭക്തിയാൽ ചൊല്ലുന്ന മർത്തിന് ആർത്തി തീർത്ത് അനുഗ്രഹമേകണേ കാർത്തികേയ സമപ്രഭകാക്കണേ. സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ. സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ. സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും. സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ. സദ്ഗുരുവേ നമസ്തേ നമോസ്തുതേ. സദ്ഗുരുദേവ കൃപാദമെപ്പോഴും ഭക്തിപൂർവം സ്മരിക്കുന്നു ഞങ്ങളും.
ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ നാരായണായ. സിദ്ധ്യാച്ച വാചാമിതയാ സുദീർഘ്യാൻ വിസ്മായയാത്മവിനിഷ്ടചിത്ത കാലം വിഹായാസയനോപയുക്തം സസർവദാ ധ്യാനപരോവദസ്തേ. ആത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയ ശ്രീനാരായണ ഗുരുദേവൻ സിദ്ധ്യ അനവധി സിദ്ധികളെക്കൊണ്ടും മിതയാവാചാച്ച അല്പഭാഷണം കൊണ്ടും സദീർഘ്യാൻ വിസ്മയാൻ സദീർഘ്യന്മാർക്ക് വിസ്മയം ജനിപ്പിക്കുന്നവനായിട്ട് പഠിക്കാൻ ഉപയോഗിച്ച കാലം ഒഴിച്ച് മറ്റെല്ലാ സമയത്തും ധ്യാനത്തിൽ മാത്രം മുഴുകി ഗുരുദേവന് എല്ലാ ചിന്തകളും വെടിഞ്ഞുകൊണ്ട് സദാ ആത്മനിഷ്ഠനായി പ്രാർത്ഥനയിൽ മാത്രം മുഴുകിക്കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരുന്നു.
തദസ്സകാചാര്യ ജനാശിഷാസ പ്രത്യാഗത സർവകലാധിനാഥ രാഗാകലാദീശരവ സമസ്ത പ്രമോദയൻ ദ്രഷ്ടുജനാൻ സബന്ധൂൻ.
മൂന്ന് വർഷക്കാലം ഗുരുദേവൻ വാർണപ്പള്ളിയിൽ താമസിച്ച് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ശ്രീനാരായണ ഗുരു എല്ലാ വിദ്യാശാഖയിലും അഭിജ്ഞ നടത്തുന്ന നേടിയവനായിട്ട് ആചാര്യന്റെ ആശസ്സോടുകൂടി തിരിച്ചു വന്നവനായിട്ട് പൂർണ്ണചന്ദ്രനെ പോലെ ബന്ധിയനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും കാഴ്ചക്കാരായി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നിന്നു. ഗുരുദേവന് അധ്യയനം ചെയ്തത് ഏകദേശം 3 വർഷവും 10 മാസവുമാണെന്നാണ് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 3 വർഷം കൊണ്ട് പഠിക്കേണ്ടതായ ശാസ്ത്രങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പഠിച്ചെടുക്കുക എന്ന് മാത്രമല്ല, സദീർഥരായിരുന്ന വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്ന സംശയത്തെ പോലും മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ഗുരുദേവന്റെ അധ്യയനം. അപ്പൊ ഏകദേശം ഗുരുദേവന് ഈ സമയത്തെ പ്രായം എന്ന് പറയുന്നത് 22 വയസ്സും 5 മാസവും പ്രായമുള്ളപ്പോഴാണ് വാർണപ്പള്ളിയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ 26 വയസ്സും 3 മാസവും ആയിരിക്കണം ഏകദേശം പ്രായം. 22-ാമത്തെ വയസ്സിൽ പോയി, 26-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നു.
ഗൃഹം ഗതോ മാതുലമേത്യ പൂർവം ഭക്ത്യാ വന്ദേ പ്രിയഭാഗിനീ തമ്പീക്ഷമേന പരം കുലസ്സം പിശക്സനാദം ഭുവനം ച സർവം.
വീട്ടിൽ എത്തിച്ചേർന്ന ശ്രീനാരായണ ഗുരുദേവൻ പഠനമെല്ലാം കഴിഞ്ഞ് എവിടെയാണ് വീട് അറിയാവുന്നത്? ചെമ്പഴന്തിയിലെ എത്തിച്ചേർന്ന നാരായണ ഗുരുദേവൻ. ഗുരുദേവന്റെ ഏറ്റവും ഗുരുദേവനെ സ്നേഹിക്കുകയും ഗുരുദേവനെ ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്തിരുന്നത് ആരെയായിരുന്നു? കൃഷ്ണൻ വൈദ്യനെയാണ്. അങ്ങനെ കൃഷ്ണൻ വൈദ്യന് ഏറ്റവും സ്നേഹമുള്ള ഒരാളായിരുന്നു സഹോദരിയായ കുട്ടിയമ്മയുടെ മകനായ നാരായണ ഗുരുദേവൻ. ആദ്യമായിട്ട് അമ്മാവന്റെ അടുത്ത് എന്ന് ഭക്തിപൂർവ്വം വന്നിച്ചുകൊണ്ട് അമ്മാവനായ കൃഷ്ണൻ വൈദ്യന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തന്റെ സമീപത്ത് വന്നിരിക്കുന്ന യുവാവായ അനന്തരവനെ കണ്ടിട്ട് സ്വന്തം ഗൃഹം മാത്രമല്ല പിന്നെയും ലോകവും സനാതമായി തീർന്നിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഇവനൊരു അത്ഭുതപരമായ ബാലനാണെന്ന് തോന്നിക്കും പോലെ തോന്നിച്ചു. നാരായണ ഗുരുദേവൻ നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ചിന്തിച്ചു.
തദസ്നത്വാപിതരസ്വകീയോ വിയോഗഭിന്നോ മതിദേവജോവി സമം സമാശാസേ സസ്രുപൂർണ വിലോചനോ ഭ്രേമപരാഗ്രചിത്തോ.
അമ്മാവനെ വളരെ ഭക്തിപൂർവ്വം നമസ്കരിച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ അച്ഛനമ്മമാരെ ചെന്ന് നമസ്കരിച്ചിട്ട് തന്റെ വേർപാടുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നവരും സ്നേഹാധിക്യം കൊണ്ട് ആർദ്രങ്ങളായിരിക്കുന്ന ഹൃദയങ്ങളോടുകൂടിയവരുമായ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നവരുമായ ആ അച്ഛനമ്മമാരെ മധുരേഹി മജോഹി ഹൃദയങ്ങളായിരിക്കുന്ന കഥാകഥനങ്ങൾ കൊണ്ട് സമാശ്വസ് ഒരുപോലെ ആശ്വസിപ്പിച്ചു. എന്ന് പറഞ്ഞ് മകൻ രണ്ടു മൂന്ന് വർഷക്കാലമായിട്ട് വാർണപ്പള്ളിയിൽ താമസിച്ചിരുന്ന് പഠിക്കുകയായിരുന്നു. മാടനാശാനും കുട്ടിയമ്മയ്ക്കും അത് സഹിക്കാനാവാത്ത ഒന്നായിരുന്നു മകന്റെ വേർപാട്. വളരെ കാലത്തെ വ്രതമെടുത്തും പ്രാർത്ഥന കൊണ്ടും ലഭിച്ച പുത്രൻ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഏതമ്മമാർക്കും അസഹനീയമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാതാവിനും പിതാവിനും ഉണ്ടായിരുന്ന ദുഃഖം അശ്രുധാരകളായിട്ട് മകനെ കണ്ടപ്പോൾ ഒഴുകിയെത്തിച്ചേർന്നു. പ്രത്യേകിച്ച് ഗുരുദേവനെ കാണുന്ന മാത്രമേ തന്നെ ഹൃദയത്തിനൊരു പ്രത്യേക അനുഭൂതി അവർക്കുണ്ടാകുകയും ചെയ്തു.
പിത്രോ പ്രമോദായ ച മാതുലാജ്ഞ ശക്യാജ വിജ്ഞപ്രവരോ യുവാസ ആചാരവൃത്തിയും പരിഗ്രഹേ ശാന്തോ വസന്ത സംയമനിഷ്ഠയേവ.
വിജ്ഞാനികളിൽ അഗ്രേസരനും ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും ശാന്തനുമായ ഈ യുവാവ് ആരാണത്? ശ്രീനാരായണ ഗുരുദേവൻ. അച്ഛനമ്മമാരുടെ സന്തോഷത്തിനും അമ്മാവന്റെ ആജ്ഞാശക്തി കൊണ്ടും വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ആചാര്യപ്രവൃത്തി സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് ഈശ്വരധ്യാന നിരതനായി തീർന്നു. അങ്ങനെ ചെമ്പഴന്തിയിൽ തിരിച്ചു വന്ന ശ്രീനാരായണ ഗുരുദേവൻ സർവശാസ്ത്ര പണ്ഡിതനായിട്ട് ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ താമസിക്കുന്ന കുട്ടികളിൽ സംസ്കൃതവും മറ്റുള്ള ശാസ്ത്രങ്ങളും പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു എന്നാണ് അർത്ഥം. പഴയകാലത്തെ ഒരു സാമ്പ്രദായിക രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസം. ശിഷ്യന്മാരിൽ നിന്ന് ഗുരുവിന്റെ അരികെ ചെന്ന് നമസ്കരിച്ച് ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതായ ശാസ്ത്രങ്ങളെല്ലാം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പഠിച്ച് ഗുരുവിന്റെ അരികിൽ നിന്ന് തന്റെ മനസ്സിനും വേണ്ടുന്ന നിയന്ത്രണങ്ങളൊക്കെ അഭ്യസിച്ച് ചെന്ന് താമസിച്ച് ധ്യാന നിരതരായി കഴിയുന്ന ഒരു പ്രക്രിയ പഴയകാലത്ത് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്രമബദ്ധമായ ജീവിതം ഇപ്പൊ നമുക്കൊക്കെ ഇല്ലാത്തതാണ്. ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റാൽ നാളെ 7 മണിക്ക്, ഇന്ന് 7 മണിക്ക് എടുത്താൽ നാളെ 10 മണിക്ക്, ഇങ്ങനെ ഉറങ്ങുന്നതിനോ ഉണരുന്നതിനോ ഒരു വ്യവസ്ഥയും നമ്മുടെ അടുത്തില്ല. ഒരു 10-ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് വന്ന് സ്വാമി എന്റെ മകള് പഠിക്കാൻ ഉഴപ്പായി കൊണ്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു ഉപദേശം വേണം. ഉപദേശത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല. ട്രെയിനകത്ത് പോയാൽ ഉപദേശിക്കും, സപ്താഹം നടത്താൻ പോലും ഉപദേശം കിട്ടും, സപ്താഹം കേൾക്കാൻ വന്നാൽ ഉപദേശം കിട്ടും. എവിടെ തിരിഞ്ഞാലും ഇപ്പം പഴയ വസ്ത്രങ്ങൾ കടകളിൽ ചെന്നാൽ ഒന്നെടുത്ത രണ്ട് ഫ്രീ, ഇതുപോലെയാണ് ഉപദേശം. എന്തെങ്കിലും ഒന്ന് നമ്മൾ ഒരാളിൽ നിന്ന് 10 മിനിറ്റ് കേട്ടാൽ ഈ 11-ാമത്തെ മിനിറ്റ് നമുക്ക് അയാളുടെ ഒരു ഉപദേശം ഉണ്ടാവും. അപ്പൊ അതേപോലെ അവരെന്നോട് പറഞ്ഞൊരു ഉപദേശം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എത്ര മണിക്കാണ് നിങ്ങൾ എഴുന്നേറ്റ്? അപ്പൊ പറഞ്ഞു, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ടാണ് അവളെ വിളിക്കുന്നത്. ശരി, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കും. 4 മണിക്ക് എഴുന്നേറ്റ് മകളെ വിളിച്ചിട്ട് അമ്മ പിന്നെയും കിടന്നുറങ്ങിയാൽ ഏത് കുട്ടികൾ അത് കണ്ടിട്ട് ഉറങ്ങാണ്ടിരിക്കുക? ആദ്യം അമ്മമാരൊരു പ്ലാനിങ് ഉണ്ടാക്കുക, എന്താണ്? നേരത്തെ എഴുന്നേൽക്കണമെന്നും മടി അത് നമ്മളുടെ ജീവിതത്തെ തന്നെ കെടുത്തുന്നതാണ്. ഈ പ്രായത്തിലൊക്കെ തന്നെ നിങ്ങൾ നല്ല ഈശ്വരവിശ്വാസവും ഭക്തിയൊക്കെ വളർത്താമെങ്കിൽ വാർദ്ധക്യത്തിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പ്രായം ചെന്ന് മുടിയെല്ലാം നരച്ച് പല്ലൊക്കെ കൊഴിഞ്ഞുപോയി ആർക്കും വേണ്ടാതാവുമ്പോൾ അമ്മ ദൈവത്തിലേക്ക് തിരിയാന്ന് വെച്ചാൽ ആ സമയത്തൊന്നും ചെയ്യാനും പറ്റില്ല. ഒരു 40 വയസ്സിന് മുമ്പെങ്കിലും നല്ലവണ്ണം ഈശ്വരഭജനം ചെയ്ത് നല്ലൊരു കരുത്ത് മനസ്സിലുണ്ടാക്കിയിരിക്കണം. എല്ലാവരും വിചാരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞ അനായാസമായൊരു കർമ്മമാണെന്നാണ്, വളരെ സിമ്പിളാണ്. അവന് നല്ല ഭക്തിയുണ്ടെന്ന് ചില അമ്മമാർ പറയുന്നേക്കാം. ക്ഷേത്രത്തിൽ പോവുക, വരിക, തൊഴുക, പ്രാർത്ഥിക്കുക, ഇത് മാത്രമേ ഭക്തി എന്ന് പറയുന്ന ഘടകമായിട്ടുള്ളൂ, വേറെ യാതൊന്നുമില്ല എന്ന് വിലയിരുത്തുന്നവരാണ് നമ്മളോരോരുത്തരും. നല്ല ധൈര്യമുള്ള, നല്ല വ്യക്തമായ തീരുമാനങ്ങളുള്ള ഒരു വ്യക്തിക്ക് മാത്രമുള്ളതാണ് ഭക്തി. നല്ല ധൈര്യം വേണം, മനസ്സിന് നല്ല ഊർജം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യമുള്ള ഒരു മനസ്സിന് ഭക്തി ഉണ്ടാകില്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ധീരന്മാർക്ക് മാത്രമുള്ളതാണ്. കാര്യം എന്താ? പരിവർത്തനം വരുത്തതിനെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തണം. പഴയ കാലത്തെ ആളുകൾക്കൊരു ഗുണമുണ്ടായിരുന്നു, അവർ ദൈവവിശ്വാസത്തിലേക്ക് ഇറങ്ങിയ പരിവർത്തനം ഉണ്ടായിരുന്നു. അതിന്റെ ഉദാഹരണമാണ് രത്നാകരൻ വാൽമീകിയായത്. രത്നാകരൻ എന്ന് പറഞ്ഞ കൊള്ളക്കാരന് രാമരാമ എന്ന് പോലും ജപിക്കാൻ അറിയില്ലായിരുന്നു. ഒരുവിധം ഒപ്പിച്ചെടുത്തതാണ് രാമരാമൻ. അന്നിട്ട് പോലും അദ്ദേഹത്തിൽ പരിഷ്കാരം വന്ന് വാൽമീകിയായി. നമ്മൾ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഉച്ചരിക്കാൻ രാമനാമം പഠിച്ചിട്ട് പോലും നമുക്ക് യാതൊരുവിധ ഭംഗിയും ഒരു യാതൊരു മാറ്റവും നമുക്കില്ല. അപ്പൊ നാമജപത്തിലുള്ള ദോഷമല്ല, ചെയ്യുന്നതിലുള്ള ദോഷമാണ്. ചെയ്യുന്നതിലുള്ള ഒരു ആത്മവിശ്വാസ കുറവ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിവർത്തനം വരാത്തത്. പണ്ടൊരിക്കലൊരു സർദാർജി അമേരിക്കയ്ക്ക് പോയി. ചെന്നപ്പോ പുള്ളിക്കൊരു അവിടെ ചെന്നു കഴിഞ്ഞപ്പം ഒരു അമേരിക്കക്കാരൻ അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. വലിയ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കാൻ ചെന്നു. ചെന്നപ്പോ എന്താ, എല്ലാം സ്വർണ്ണക്കരണ്ടി കൊണ്ടാണ് കഴിക്കുന്നത്. ഇന്ത്യയിലെ ഏത് പൊട്ടക്കണ്ണം പോയാലും സ്വർണം കണ്ണ ഉപേക്ഷിക്കില്ല. അത്രയും നമ്മുടെ കഴുത്ത് വെട്ടി മുറിച്ച് കൊന്നാലും വേണ്ടില്ല, കഴുത്തിലെ മാല ആർക്കും കൊടുക്കില്ല. ശരിയല്ലേ? അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂരിൽ ഒരു സംഭവം നടന്നു. ഒരു പെൺകുട്ടി വഴിയരികിൽ കൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ച് ഒരാൾ വന്ന് മാല പൊട്ടിച്ചോട്ടുപോയി. ആ കുട്ടി നിലവിളിച്ചു ഇല്ലൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് ആ ഹെൽമെറ്റ് വെച്ച ആൾ തന്നെ തിരിച്ചു വന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആ മാലയും വലിച്ചെറിഞ്ഞ് ഒരു അടിയും കൊടുത്തിട്ട് പോയി. മേലാൽ മുക്കുവട്ട വിട്ട് നടക്കരുത്. മനസ്സിലായി? ഇത് വളരെ പത്രമാധ്യമത്തിൽ സ്ഥാനം പിടിച്ചതാണ് കാര്യം. അവനത് ടെക്നോളജി എത്രയധികം വികസിച്ചു എന്നുള്ളതാണ്. പൊട്ടിക്കുന്ന മാല 5 മിനിറ്റിനുള്ളിൽ അത് ഒറിജിനലാണെന്ന് നോക്കാൻ അവർക്കറിയാം. അത്രയധികം അവർക്ക് കഴിവുണ്ടെന്നുള്ളതാണ്. സർദാർജിയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്വർണ്ണക്കരണ്ടി കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പം ഒരെണ്ണം അതിൽ നിന്ന് അടിച്ചു മാറ്റാൻ സർദാർജി തീരുമാനിച്ചു. ഇങ്ങനെ തീരുമാനിച്ചു വന്നപ്പോഴാണ് മറ്റൊരു ഇന്ത്യക്കാരൻ അവരെണ്ണം എടുത്ത് പോക്കറ്റിൽ ഇടുന്ന കണ്ടത്. ആരും കാണാണ്ട് ഉടനെ സർദാർജി വിചാരിച്ച് അവനെന്തെങ്കിലും എടുത്ത് ഇട്ടതല്ല, വീണടം വിദ്യയാക്കുന്ന ആളാണ് സർദാർജി. അദ്ദേഹം എന്ത് ചെയ്ത്, എല്ലാവരോടും പറഞ്ഞു ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പം ശ്രദ്ധിച്ചു, ദേ ഞാൻ എന്റെ പോക്കറ്റിലേക്ക് ഈ സ്വർണ്ണക്കരണ്ടി ഇടാൻ പോവാണ്, കിട്ടുള്ളൂ. ഈ പോക്കറ്റിലേക്ക് ഇടുന്ന സ്വർണ്ണക്കരണ്ടി, എന്റെ പോക്കറ്റിൽ ഇടുന്ന സ്വർണ്ണക്കരണ്ടി അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടും. ആരുടെയാണ്? നേരത്തെ എടുത്ത് പോക്കറ്റിലിട്ടവന്റെ. ഉടനെ അപ്പോ അമേരിക്കക്കാരി വിചാരിച്ചു, ഈ വിദ്യ അമേരിക്കയിലെങ്ങും ആയിട്ടില്ല, ഇന്ത്യക്കാരുടെ ഇങ്ങനെയുള്ള കഴിവുകളൊന്നും അവർക്കില്ല, അതൊന്ന് കാണണമെന്നായി. ഉടനെ സ്വർണ്ണക്കരണ്ടി എടുത്ത് സർദാർജി പോക്കറ്റിലേക്ക് ഇട്ടു. എല്ലാവരും കൊണ്ട് സർദാർജി ഉള്ളി കാണിച്ച ആളുടെ പോക്കറ്റിൽ നോക്കിയപ്പോ അതേ സ്വർണ്ണക്കരണ്ടി അവിടുന്ന് കിട്ടി. സർദാർജിക്ക് ഒരു സ്വർണ്ണക്കരണ്ടിയും കിട്ടി, മോഷിച്ച ആളെ പിടിക്കുകയും ചെയ്ത്. വീടിനുള്ള വിദ്യയാക്കുക. നമ്മളും പലപ്പോഴും ഇങ്ങനെയാ, ദൈവത്തിനോട് അല്ലെങ്കിൽ ഈശ്വരനെ ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും എന്തെങ്കിലും കാര്യസാധ്യം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നാധിഷ്ഠിത നമ്മളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈശ്വരഭക്തിയിലേക്ക് പലരും ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ ചെന്നിട്ട് ജ്യോത്സ്യം നോക്കി പറയുകയാണ് ക്ഷേത്രത്തിൽ പോയി തൊഴുതോ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ടൈം ടേബിൾ തെറ്റിക്കാണ്ട് പോകും. എന്താ കാര്യസാധ്യമുണ്ട്? നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ടത് ദൈവം മരമണ്ടനാണെന്നാണ് നമ്മുടെ ധാരണ. എന്തെങ്കിലും ആവശ്യം വരുമ്പം മാത്രം ദൈവമേ ശരണയ്യപ്പ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ദൈവത്തിനെയും നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആക്കി എടുക്കാവുന്നതാണ് നമ്മുടെ തീരുമാനമെങ്കിൽ അത് തെറ്റാണ്. ദൈവം അങ്ങനൊന്നും വീഴുന്നതല്ല. പണ്ട് ശിവഗിരിയിൽ ഞാൻ പഠിക്കുമ്പം ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരാറുണ്ട്. ബസ്സിൽ ആളുകൾ ഒരുപാട് വരും. അപ്പൊ വരുന്ന വഴിക്ക് പർണശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടൂറിസ്റ്റുകളുടെ മുൻനിരയിൽ ഒരു ബാഗുമൊക്കെ പിടിച്ച് ഒരു മഞ്ഞ ഷാളൊക്കെ അണിഞ്ഞ് ഇച്ചിരി ഗമയിലൊക്കെ ഉള്ള ഒരാളുണ്ടാവും. ചിലപ്പോൾ അദ്ദേഹം ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കും. കാര്യം മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യസ്തത അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ. അപ്പൊ ഞാൻ തീർത്ഥാടനമായതുകൊണ്ട് ഒരു ഇച്ചിരി പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല കുഴിയൊക്കെ ഇട്ട് ഗംഭീരമായ ഭാവത്തിൽ രണ്ടു ബസ് ആളെയും കൊണ്ട് നയിച്ച ഒരു ലീഡർ വരുന്നത്. വന്ന് തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ മരത്തിന്റെ ചുവട്ടിലിന്റെ മലഭാഗത്ത് ഞാനിരിക്കുന്നു. ഇദ്ദേഹം ഇതിൽ നടന്നു പോകുമ്പോൾ ഒരാൾ ആശാനെ ഒരു സംശയമുണ്ടെന്ന് ചോദിച്ചു. ഇയാളുടെ കൂട്ടത്തിൽ വന്നാൾ, എന്താ ആശാനെ ഈ തത്വമസി എന്ന് ചോദിച്ചു. ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്നാൽ. അപ്പൊ അയാൾ പറഞ്ഞു, അത് വേറെ ഒന്നും ഇല്ലേ, ഈ ഭാഷ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എവിടുത്തുകാരാണ്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്വാമിയെ സമാധിയായി. അദ്ദേഹത്തിന്റെ പേരാണ് തത്വമസി. മനസ്സിലായി? ഏതോ ഒരു സ്വാമി ഇവിടുത്തെ ഏറ്റവും വലിയ സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ പേര് തത്വമസി എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഇതൊന്നും അറിയില്ല. നമ്മുടെ മതഗ്രന്ഥത്തെക്കുറിച്ചും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും ഒരക്ഷരം പഠിക്കുകയില്ല, ഒന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ ഗാംഭീര്യമുള്ളവരാണ്. ഞങ്ങളുടെ നെറ്റിയിലെ കുങ്കുമമുണ്ട്, ചന്ദനമുണ്ട്. ഭക്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തരാണ്. ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിമിനെയോ സമീപിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചിരിക്കും. അതിനകത്ത് അവർക്ക് വേണ്ടുന്ന പാണ്ഡിത്യം ഉണ്ടാവും. നാരായണ ഗുരുദേവൻ തന്നെ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ മതവിശ്വാസവും മതപഠനവും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. പക്ഷെ അങ്ങനെ കണ്ടുപഠിക്കാനും മാത്രം യോഗ്യരുമല്ല നമ്മൾ ആരും. അപ്പൊ ഇയാള് ചോദിച്ചു, അല്ല ആശാനെ എന്നാലും ഒരു സംശയം, എന്തേ ഈ തത്വമസി എന്നുള്ളത് സമാധിയായ ഒരു സ്വാമിയുടെ പേരാണ്, ഇവിടെ എന്തിനാ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പറഞ്ഞ ആ മാവിന്റെ ചെവിട്ടില്ല ആ സ്വാമിയെ സമാധി എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? ഇനി ഇദ്ദേഹം ശബരിമലയിലോ മറ്റെവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന് എന്തർത്ഥം പറയും? കേട്ടത് അതേപടി വിശ്വസിച്ചു പോകുന്ന നമ്മുടെ പോകുന്ന ഒരാൾ. ആശാന്റെ കവിതയിലെ വരികൾ കടമെടുക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരെന്ന് നടിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതിന്റെ പുറകെ പോകുന്ന കുറെ പശുക്കളായ നമ്മളും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് സാമാന്യമായിട്ട് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ശരിയായൊരു ബോധം അവശ്യം വേണ്ടുന്ന ഒന്നാണ്. കേവലം അമ്പലത്തിൽ പോയി പായസം നടത്തി അഭിഷേകവും നടത്തി നേരെ തിരിച്ച് വീട്ടിൽ ചെന്ന് ദടുവേർപ്പെടുന്നതല്ല ഒരു മതഗ്രന്ഥത്തിന്റെയോ മതവിശ്വാസത്തിന്റെ തണൽ. മറിച്ച് നമുക്ക് വേണ്ടുന്നത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഒരുപക്ഷെ ഇരുട്ടെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകില്ല. ഇപ്പം എല്ലാവരും ഇരുട്ടിൽ തപ്പുകയാണ്. 7 ദിവസം കൊണ്ട് ഇത് ശരിയാവും. 7 ദിവസം ഈ സപ്താഹം കേട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് കറകളഞ്ഞ എല്ലാ കറകളും കളയാനുള്ള ഒരൊറ്റമൂല്യാണ്. ഇതുവരെ കണ്ടെത്താത്ത ഒരു പൗഡറാണ് അത് എന്ന് പറഞ്ഞാൽ. ഇതുവരെ നിങ്ങൾ സപ്താഹം കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. കേൾക്കാത്തവർക്കൊക്കെ ഇതൊരു കറ കളയുന്ന ഒരു ഔഷധമാണ്. മനസ്സിന്റെ കറകൾ കഴുകിക്കളയാനുള്ള ഉപായം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈശ്വരനിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുമ്പോഴാണ്. മനസ്സിന് ശാന്തി വേണമെങ്കിൽ ഈശ്വരനിലേക്ക് ഭക്തിപൂർവ്വം തിരിച്ചുവിടണം. ഇനി മനസ്സിന് ശാന്തി വേണമെങ്കിൽ വഴിപാട് തൊഴിലും മാറ്റും മാത്രം നീക്കുക. എല്ലാവരുടെയും ആഗ്രഹം മനസ്സിലുള്ളത് സുഖം വേണമെന്നാണ്, ദുഃഖം ഉണ്ടാകരുതെന്നാണ്. പക്ഷെ ഒരു സുഖത്തിന്റെ പിന്നിൽ മറ്റൊരു വലിയ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ആ ശാശ്വതമായ പരമസത്യം 22-ാമത്തെ വയസ്സിൽ തന്നെ ബോധ്യമായ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാത്തിനെയും പരിത്യജിച്ചുകൊണ്ട് ഏകാന്തമായ തപസ്സിലും ധ്യാനത്തിലും മുഴുകി. മറ്റെല്ലാ ചിന്തകളും വ്യർത്ഥമാണ് ഈ ലോകത്തിൽ. കുടുംബജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് നമുക്കറിയാം എന്താ, ഒരു 10-ഉം 40-ഉം വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറയുന്നത് നിന്നെ കെട്ടിയതാണ് എന്റെ ജീവിതത്തിലെ പരാജയം, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഒരു കുട്ടി നല്ലവണ്ണം പരീക്ഷ എഴുതാൻ പഠിച്ച് അവസാനം പോകുമ്പോൾ മറന്നു പോകുന്ന പോലെയാണ് ജീവിതവും. നല്ലവണ്ണം കുട്ടി പഠിച്ചു പരീക്ഷയ്ക്ക്, പക്ഷെ എഴുതാൻ പോയപ്പോൾ നീ പേന തെളിയുന്നില്ല അല്ലെങ്കിൽ ഓർമ്മയില്ല. ഇതുകൊണ്ട് എന്താ, അവസാനം പരാജയപ്പെടുകയോ ജയിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ഓർമ്മക്കേടുകളൊക്കെ തിരുത്തുക. സർദാർജിയോടും ഭാര്യ പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങളെ കല്യാണം കഴിച്ചത് എന്റെ ജീവിതത്തിലെ പരാജയം. ഇത് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈമുക്കിക്ക് പറഞ്ഞവര് വേണ്ട, ചിന്തിക്കാത്തവർ സ്ത്രീകൾ കണ്ട. ഇപ്പൊ പുരുഷന്മാർക്കൊക്കെ ബോധ്യമായോ? നോക്ക്, ഒറ്റ സ്ത്രീകൾ കൈമുക്കില്ല. അപ്പൊ മനസ്സിലായത്, ഒരു തവണയെങ്കിലും ഇത് ചിന്തിച്ചു പോകുന്ന എന്തുകൊണ്ടാണ്? അത്രയും കടുത്ത ജീവിത പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 40 വർഷം കഴിഞ്ഞതിന് ശേഷം സർദാർജിയുടെയും ഈ അഭിപ്രായം എന്താ, എന്റെ ജീവിതത്തിലെ പരാജയം കണ്ണട വെച്ച നിങ്ങളെ കല്യാണം കഴിച്ചാണെന്ന് ഭാര്യ സർദാർജിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടാണ്? 40 വർഷം. അപ്പൊ ഈ കുടുംബജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും റിസൾട്ട് മോശമാകാം, എപ്പോ വേണമെങ്കിലും നന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഗുരുദേവനൊക്കെ ഇതൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചത്. സർദാർജി ഉടനെ കുറച്ചാലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് അങ്ങേയറ്റം ശരിയാണ്. 40 വർഷമായി നീ എന്നോടൊപ്പം ജീവിക്കുന്നു, ഇപ്പോഴെങ്കിലും നീ ഇത് തുറന്ന് പറഞ്ഞല്ലോ. എന്നെ കല്യാണം കഴിച്ചത് നിന്റെ ജീവിതത്തിലെ പരാജയം. ഇനി എനിക്കും നിന്നോടൊന്ന് തുറന്നു പറയാനുണ്ട്. അതെന്താ, കണ്ണട വെച്ച് എന്നെ കല്യാണം കഴിച്ചല്ലേ നിന്റെ ജീവിതത്തിലെ പരാജയം? അതെ, പക്ഷേ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കണ്ണട വയ്ക്കാൻ മറന്നുപോയി. അതാണ് എന്റെ ജീവിതത്തിലെ പരാജയം. മനസ്സിലായി? ഇനി നിങ്ങളെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണട വെച്ചിട്ട് അവര് കല്യാണം കഴിപ്പിക്കാൻ അയക്കാവും. അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ പേരിലൊരു പരാജയം ജീവിതത്തിൽ വേണ്ട. എവിടെ നോക്കിയാലും ഇങ്ങനെ പരാജയത്തിന്റെ മുഖം മാത്രം കുടുംബജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമുക്ക് കാണാം. ഈ പരാജയത്തിൽ നിന്നെല്ലാം ജയത്തിന്റെ ധൈര്യ മുഴക്കുന്നതാണ് ആധ്യാത്മികത. അതിനാദ്യം വേണ്ടുന്നത് മനോജയം കൈവരിക്കാനുള്ള ഒരു ധൈര്യം മനുഷ്യന് വേണം. ഭക്തിയിൽ മനസ്സിനെ നിർത്താനുള്ള ഒരു ധൈര്യം, അതാണ് ഇവിടെ പറയുന്നത്. പിത്രോ പ്രമോദായ ച മാതുലാജ്ഞ ശക്യാജ്ഞ വിജ്ഞ പ്രവരോ യുവാസ ആചാര്യവൃത്തിം പരിഗൃഹ്യ ഗേഹേ ശാന്തോവസ സംയമനിഷ്ഠയേവ. വിജ്ഞാനികളിൽ അഗ്രസനും ശ്രേഷ്ഠനുമായ യുവാവ് അച്ഛനമ്മമാരുടെ സന്തോഷത്തിനും അമ്മാവിന്റെ ആജ്ഞാശക്തി കൊണ്ടും വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുവാൻ ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് വിദ്യ പറഞ്ഞു കൊടുക്കുവാൻ തീരുമാനിച്ചു.
സുവർണവർണം സുവിവക്തഗാത്രം ആജാനഭാവം വിശദോന്നതാംസം വിശാലഭാവം കമലായദാക്ഷം ഉത്തുംഗനാസം സുമനോഹരസ്യ.
ജനങ്ങൾ സുവർണവർണം, സ്വർണത്തിന്റെ നിറം പോലെ മനോഹരമായ നിറത്തോടു കൂടിയതും സുവിവക്ത ഗാത്ര സൗന്ദര്യവും ആരോഗ്യവും സൂചിപ്പിക്കുന്ന വേർതിരിച്ചാൽ അറിയാനാവാത്ത അവയവങ്ങളോടുകൂടിയതും അജാനബാഹും കാൽമുട്ടുവരെ നീണ്ടുകിടക്കുന്ന കൈകളോടുകൂടിയതും നമ്മുടെ കൈയൊക്കെ മുട്ടുവരെയുള്ളൂ. ഇതെന്താണ് ഗുരുദേവന്റെ കൈ? കാൽമുട്ടും കഴിഞ്ഞ് പകുതിയോളവും നീണ്ടുകിടക്കുന്ന കൈകളോടുകൂടിയവനും വിശദോന്നതാസം പ്രകടങ്ങളും ഉയർന്നതുമായ ഭുജശിരസുകളോടുകൂടിയവനും വിശാലബാലം വിസ്തൃതമായ നെറ്റിത്തടത്തോടുകൂടിയവനും കമലായദാക്ഷം താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ നീണ്ടതും മനോഹരവുമായ കണ്ണുകളോടുകൂടിയവനും ഉത്തുംഗനാസം ഉയർന്ന നാസികയോടുകൂടിയവനും സുമനോഹര ആരെയും ആകർഷിക്കാൻ പോകുന്ന സൗന്ദര്യമുള്ള മുഖത്തോടുകൂടിയവനുമായ ഏനം ഈ ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ട് വിസ്മയം ആപത് വിസ്മയപരവശനായി തീർന്നു. ഇങ്ങനെയുള്ള നാരായണ ഗുരുദേവൻ, ഇപ്പോഴത്തെ കലാകാരന്മാരൊക്കെ ഗുരുദേവന്റെ പടം വരയ്ക്കുമ്പോഴാണ് ഈ വരികൾ നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത്. ഗുരുദേവനുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത പടമാണ് ഇപ്പം വരയ്ക്കുന്നത്. നോക്കി എത്ര മനോഹരമായ കളറായിരുന്നു ഗുരുദേവന്റെ. കുമാരനാശാനം എല്ലാം സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നല്ല വെളുത്ത ശരീരമായിരുന്നു ഗുരുദേവന്റെ. ഒറ്റ പടം അങ്ങനെ ഉണ്ടാ ഗുരുദേവന്റേതായിട്ട് നമുക്ക് കാണാം? അങ്ങനെ ഒരു പടമേ ഇല്ല. അങ്ങനെ സ്വർണത്തിന്റെ നിറവും സൗന്ദര്യവും ആരോഗ്യവും സൂചിപ്പിക്കുന്ന മനോഹരമായ ഗാത്രത്തിന്റെ ഉടമയായ ഗുരുദേവനെ ലോകരെല്ലാം കണ്ടിട്ട് അത്ഭുതപരതന്ത്രായി എന്തോ ഒരു ദിവ്യശക്തി ഉള്ളിൽ തിളങ്ങുന്നതായിട്ട് അവർക്ക് തോന്നി. കബോധശബ്ദം കരുണാകടാക്ഷം സുശാന്ത ഗംഭീര മനോജ്ഞഭാവം ദയാവധാനാശ്രിതമന്ദഹാസം ദീനാനുകമ്പ തരളാന്തരാംഗം. മാടപ്രാവിന്റെ ശബ്ദം പോലെ മുഴക്കത്തോടുകൂടിയ ശബ്ദമുള്ളവനും കരുണാകടാക്ഷം കാരുണ്യം കൊണ്ട് തുളുമ്പുന്ന കണ്ണുകളോടുകൂടിയവനും ഏറ്റവും ശാന്തവും അതേസമയം ഗാംഭീരമുള്ള മനോജ്ഞഭാവത്തോടുകൂടിയവനും ദയയും അപ്രമാദത്വമില്ലാത്തവനും ആയ സൂചിപ്പിക്കുന്ന പുഞ്ചിരിയോടുകൂടിയവനും ദീനാ ദരിദ്രജനങ്ങളിൽ അനുകമ്പ നിമിത്തം ചഞ്ചലമായിരിക്കുന്ന അന്തരംഗത്തോടുകൂടിയവനുമായ ഈ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരം വീട്ടിലെ ജനങ്ങളെല്ലാം അത്ഭുതപരതന്ത്രായി. വയൽവാര ഗൃഹത്തിൽ വാഴുന്ന സർവ്വജനങ്ങൾക്കും ഒരു അത്ഭുതത്വമുണ്ടായി. ഇത്രയധികം വലിയൊരു മഹാനുഭാവനാണല്ലോ നാരായണ ഗുരുദേവൻ എന്നു. ഇനി അല്പനേരം മലയാളം കേൾക്കാം.
അമിതപ്രഭനായ ബാലന്റെ നാമം വിളിക്കുന്നതിനുള്ള കാലവും ജാതമായി വന്നു. അനന്തശായി ദേവൻ തന്നുഴനാടാണ് നാം അധിവസിക്കും സ്ഥലമതിനാൽ അനുദിനം ശ്രീപത്മനാഭസ്വാമി നാമങ്ങൾ ഉരുവിട്ട് ശ്രീപദമാഹാത്മ്യങ്ങളോതുന്ന നാമം പരമപുരുഷൻ തൻ ദിവ്യമതായുള്ള പരമപാവനമാം പുണ്യമങ്ങിയലുന്ന പരിശുദ്ധമാം നാമം നാരായണായെന്നുള്ള പരമശുദ്ധനായ മാടനാശാനും മാതുലന്മാരും കൂടി ദിവ്യബാലന്റെ നാമമോദി ബാലന്റെ നാരായണ നാമത്തെ ചുരുക്കമായി നാണുവെന്നും പിന്നെ നാണനെന്നും ചൊല്ലും ജനം അണുവല്ലാന്നുള്ളതെന്ന് തോന്നി തോന്നിയിടും സർവർക്കും നാരായണ നാമത്തിന്റെ വിശ്രുതി വലുതല്ലോ. ചേരുമേ ഇതു രണ്ടും കാരണരൂപന്നു താൻ അഞ്ചിതം കടേവരൻ ബാലകൻ മാറിടത്തിൽ പിഞ്ചിളം കൈകാലുകൾ കുടഞ്ഞു കളിക്കുമ്പോൾ അൻപിന്നു മൂലമായ ഋത്തടം സന്തുഷ്ടമായി താതമാതുലന്മാരും സന്തുഷ്ടരായിടുന്നു. ജനനി കുട്ടിയമ്മ ഉറങ്ങും നേരത്തിലും ജനിതാഭനായുള്ള ബാലകൻ തന്നെ മോദാൽ കനകച്ചെപ്പിൽ തന്നെ ശ്രീകരരത്നം പോലെ മാനസച്ചെപ്പിൽ ദിവ്യസന്താനരത്നം തന്നെ മാനിനി വച്ചു കാത്തുപോരുന്നു. ദിനം തോറും തത്തയും പറയുന്ന സത്കഥാമൃതം നൂനം ത്വത്തരൂപനം ഗുരുചരിതം ബഹുമോദാൽ അമരമുനിജനം നശനം കഴിക്കുന്ന മലാജനമായ പായസ നിവേദ്യത്താൽ ആറാം മാസത്തിലായി നല്ല ശുഭമാം ദിനത്തിൽ ആദരവോടുവന്ന ബന്ധുവർക്കത്താലുമേ ആനന്ദപൂർവം തന്നെ പിതൃമാതുലജനം ആനന്ദപ്രദനായ ബാലനു കൊടുത്തിതുവന്ന പ്രാശനമായ കർമ്മവും വിധി പോലെ അതിമാനുഷനായ ബാലന്റെ ഗുണത്തിനായി അതിമോദേന തന്നെ അന്നവും അന്നദാനവും ചെയ്ത ചുറ്റുപാടുമുള്ള ആളുകൾ കൊണ്ടുവന്നതായ ചീച്ചമറ്റിയിടാത്തൊരു കാഴ്ചദ്രവ്യമെല്ലാം മറ്റും ആനന്ദേന മാടരാജാൻ പത്നീയുതം സ്തുതിപാഠകരായി വന്നുള്ള ജനങ്ങൾക്കായി മതിമോദേന ദാനം ചെയ്തതു മഹാശയൻ മുത്തണിപ്പൽ മുളച്ചു തുടങ്ങി ബാലകൻ മുഖയാമമ്മദാനം സിദ്ധമായി ക്ഷണവും പക്വാദിയും കൃത്യമായി തന്നെ കൊടുത്തു തത്വരൂപനെ തന്നെ വളർത്തി ദിനം തോറുമെന്ന് തത്തയും പറയുന്ന സദ്വാണി ഞാനുമേവം കൃത്യമായി കുറിക്കുന്നേൻ ലോകബോധ്യത്തിനായി സർവധർമ്മങ്ങളെ പരിരക്ഷിക്കുവാനുള്ള സർവാത്മസ്വരൂപനെ വഴിയാ മണ്ണം തന്നെ പരിപാലനം ചെയ്തു മാതൃമാതുജനം പരമാനന്ദമോടെ ദിനങ്ങൾ പോക്കിയിടാൻ ലോകൈകുലവിം കായം വളരുന്നതും വാർത്ത ലോകമാതാവിനും മനസ്തോഷം വളർന്നിത് കമിഴുന്നു ഇടന്ന നീതിയും നിരങ്ങിയും കമരാദേവനാര ഭേദത്തെ സ്മരിപ്പിച്ച് മാനസ സരസിംഹനെന്നതുപോലെ മംഗളാത്മകൻ നീന്തിത്തുടങ്ങി യഥോചിതം സൂക്ഷിച്ചു നിന്നും വീണും പണിപ്പെട്ടെഴുന്നേറ്റും സൂക്ഷ്മരൂപനാം ബാലൻ ചാബല്യം കാട്ടും സൂചിപ്പിച്ചിരുന്നതെല്ലാം അസ്വാതന്ത്ര്യം താനും ലൗകിക സ്വഭാവത്താലെ വന്നണഞ്ഞിടുന്നത് ലോകത്തിൽ പിറങ്ങുന്നാൽ ആർക്കുമേ അനുഭവം ശരീരമായുള്ളതാം തടവിൽ പെട്ടുവെന്നാകിൽ ശാരീരികമായി തന്നെ അത്തരും മണഞ്ഞിടും വിഷയം ഇന്ദ്രിയങ്ങൾ ഇച്ഛാതിയുള്ള കാലം ഇന്ദ്രനെന്നാലും സർവസ്വാതന്ത്ര്യം ലഭിക്കില്ല. കൊഞ്ചലും തേൻവാണിയും പൊഴിച്ചു നടക്കയും ചഞ്ചലം കൊണ്ട് വീരുഭയനും കലകയും തഞ്ചമില്ലാതെ ചെയ്യും വിരയാ വീണ്ടും വീണ്ടും തഞ്ചത്തിൽ പാർത്താലാവാസം ദുർഘടമെന്നുള്ള സഞ്ചിത ദുരിതങ്ങൾ അനുഭവമേവനും പന്തിയായി ദന്തം വന്നു നിരക്കും കാലത്തിങ്കൽ പന്തികേടായി ചില ദന്തസന്താപം വന്ന മുന്തിയ ദുരിതങ്ങൾ വളരാതിരിക്കുവാൻ ചന്തമായി വിഷഗ്വരമാതുലർ ചികിത്സിച്ചു അലൗകിക പ്രഭാവരാണിയെന്നാകിലും ലൗകിക രീത്യായൊക്കെ വേണ്ടതായിത്തീരുന്നു. ഈ വണ്ണം ഒരു വർഷം മോദമായി കഴിഞ്ഞത് ഈഴുറ്റ ബാലൻ തന്റെ ഒന്നാം ജന്മനാൾ വന്നു വയസ്സു തികഞ്ഞ കാലത്തിൽ ഉത്സവമായി വയൽവാരമാങ്കി ഗൃഹേ പിറന്നാളാഘോഷിച്ചു ബാലനാം നാരായണനേറ്റവും മൂടിയായി ബാലരും ഒരുമിച്ച് കളിച്ചു വീളമായി പുലർക്കാലത്തിൽ തന്നെ കുളിപ്പിച്ച് അഴകാർന്ന പുടവയും ഉടുപ്പിച്ച് കുട്ടിയമ്മയാം ദേവി പരദേവതയായ ഭദ്രതൻ നികടത്തിൽ പരിയേൽക്കുന്നു മാതാ തൊഴുതുബാലനുമായി മണയ്ക്കൽ ദേവി ഭഗവതി ക്ഷേത്രവും കവാടവും മനതാത്തളിയും മാറലങ്കരിച്ചു മുന്നേ മതിലും പറമ്പും അങ്ങേറ്റവും വെളിപ്പാക്കി മതി വന്നിടുംപടി പരിപാവനമാക്കി പകലോൻ പുലരുന്നതിന് മുന്നിലായി തന്നെ പരമഹോമ പൂജാക്രമങ്ങൾ കഴിച്ചത് പുത്രവത്സരനായ മാടനാശാനും പിന്നെ പുത്രശ്രീവർദ്ധനയ്ക്കായി പിതൃകർമ്മവും ചെയ്ത് പുതുതായുള്ള വസ്ത്രാദി അലങ്കാരങ്ങളെല്ലാം പൂരിച്ച മോദേന രാമകൃഷ്ണ വൈദ്യന്മാരും ധരിച്ചു കുമാരൻ ശിഖാകർമ്മവും ചെയ്തു കേരളക്കരയിലെ ഹൈന്ദവാചാരക്രമായും കോമളകുമാരനു പിറന്നാൾ കഴിച്ചത് മാതുരന്മാരുമായി മാനസോല്ലാസം ചേർക്കും മേരുരനിധി ബാലൻ സന്തുഷ്ടി പൂണ്ടിയിടാൻ ബാലം ജന്മാക്ഷത്തിൽ വാർത്തകൾ കേട്ടറിഞ്ഞ ബാലവർദ്ധാദി തീപുഴുക ഭേദമെന്നേ ഞാൻ വയൽവാരത്തിലെത്തി വൻപിച്ച പുരുഷാരം മാടനാശാനും അവർക്കൊക്കെ ഭക്ഷണം നൽകി സൽക്കരിച്ചവർക്കൊക്കെ വിഭവ സമർത്ഥിത സമർത്ഥിതം ബാലനാം നാരായണ കുമാരം തന്റെ ക്ഷേമം നേർന്ന് മോദമോടെല്ലാവരും വയൽവാരത്തിൽ വാക്കമാണെന്ന് ഉത്സവം മണകിയ ക്ഷേത്രം തന്നിൽ വാമലോചനപ്രിയ ബാലന്റെ ചതയം ാദ്യമായി കൊണ്ടാടി ചെമ്പഴങ്ങിയിൽ അതുതാനം മുതൽ നടക്കുന്നു നിന്നോളവും അതുതാൻ ഒരു ഭക്തജനത്തിൽ മുഖ്യോത്സവം ശ്രുതിബന്ധുരനായ ബാലന് പരിചോളം ശ്രുതിവേദവും ചെയ്ത മാതുലനതുകാലം സത്പുരാണേതിഹാസ കഥകൾ അനവധി സൽകുമാരനിൽ മാതാവേറെ സന്തുഷ്ടി ചേർത്ത സർവവിജ്ഞാനിയാകും ബാലന് മനതാരിൽ സന്തോഷമുളവാക്കി ഉറക്കും മാതാ നിത്യം സംസ്കരിച്ചുള്ളതായ മനോധർമ്മമിപ്പോഴും സൗഖ്യവും സൗശീലാദി ഗുണവും വർദ്ധിപ്പിക്കും ആകയാൽ ബാലന്മാർക്ക് ദുർഗുണമകക്കാമ്പിൽ ആകവേ വളരാതെ സാരമായിരുന്നതാം സനാതനധർമ്മം താൻ നൽകിയിടണം മുന്നേതാൻ ബാലരെ വളർത്തുന്ന നാടിൽ നാം നൽകുന്നതാം ബോധവും ശുദ്ധമായാലവർ തൻ ജീവിതവും ബാധ്യതയില്ലാത്തതാം ജഗത്തും ശുദ്ധമാകും ഭൂലോകം നാഗമാകാൻ ഇതിലും പരമായി ഭൂമിയിലില്ല കർമ്മം നാമതുഗ്രഹിക്കണം മാനസമാകും പൂവിൽ മുൾച്ചെടി മുളച്ചെന്നാൽ മാനസം കാനനമായി ബീഭത്സമായിത്തീരും കളകൾ നീക്കി നല്ല ജ്ഞാനത്തിൽ വിത്തുവാകി പരിചിൽ സന്തുഷ്ടമായി പരിരക്ഷകൾ ചെയ്താൽ ഭാരതിൽ ശാന്തി മന്ദിരമതുദാനം തന്നെ അച്യുത കലാബോധനാലിയ ബാലകല്ല കൊച്ചു വക്ഷമ്മ ദേവി എന്നീനാമത്തിനാരെ മൂന്നു സോദരിമാരുണ്ടായി കാലാന്തരാലു വാടകന്മാരുമായി മാമുനി വാടം പോലെ നാലു വേദത്തിലും ഭവനം സുശോഭനം പാവനമായ ഗേഹം വയൽവാരമെന്നുതാൻ പാവനമായി ബാലനീരാകേളികളാരെ മാങ്കിടാങ്ങളെ പോലെ കേളിയായി ചുള്ളിച്ചാടി ബാലരാൽ വയൽവാരം പാവനാശ്രമമായി അങ്ങനെ നാരായണ ബാലകൻ വളരുന്നാൾ മംഗളാപുരങ്ങളും
തെളിഞ്ഞു പാചകനിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ ചോറും അക്കറികളും പാവകൾ കരുദിനം സദ്യദാൻ കഴിക്കയാൽ പൈക്കളെന്നുള്ള ചിന്താധീരനായി ചിലനേരം പൈതാഹം തീർത്ത് മേയ്ക്കും മടലാം പശുക്കളെ പൈക്കളെന്നുള്ളോരു പാടവ വാക്കുകൾ തന്നാലോലതും മടൽ മുറിച്ചോടുന്നു പരമാമം പശുപാലനത്തിനായുള്ള അഭിരുചി തന്നെ പരിചിൽ ചെറുപ്രായത്തിൽ പ്രകടമായി കാണാം. ഇത് കാണുന്നവർക്കെല്ലാം മുന്നം കാർവർണ്ണൻ തൻ പശുപാലനം ചെയ്ത കാര്യം ഓർക്കുന്നു ജനം. അതിശുദ്ധമായുള്ള കഥയും വിശേഷമായി മതി വന്നിടുവോളം കഥയും പറയുന്നു തൊണ്ണും തെണ്ടലുമായി മീവും ദിനരാജനത്തിനെ കണ്ടെന്നാലുടൻ ദാനം ചെയ്യുവാൻ ഒരു പെടും ഓണം പോൽ കളിക്കുന്നു ചില നേരത്തുമാനം ഓലപോലും കുഴലൂതി മേടിക്കും പലപ്പോഴും പൂകൾ നിർത്തിട്ട മാലകൾ കെട്ടിക്കൊണ്ട് പൂയാരിയെന്ന് ചൊല്ലി മോദിപ്പൂ ചില നേരം ദേവമുള്ള കുമാര ലീലയ്ക്ക് ചോദരിമാരെ വരും വേണ്ടവണ്ണം സന്തുഷ്ടി ചേർക്കും സദാ ഏടലും മരിമാതാ കുട്ടിയമ്മയും ഇവാ ചെയ്തോ മോഹനം കണ്ട സന്തുഷ്ടയാടുന്നു മൈലാനെന്ന് ചൊല്ലിയാടിയിടും അക്കുമാരൻ കുയിൽ പോൽ കൂവിയിടുന്നു നാഗമോഹനരൂപൻ പലതായി പാറ്റകൾ കാനോടുമ്പോൾ കാനും ചെന്ന് പരിയല്ലടുത്തിങ്ങിരുന്ന ചാഞ്ചാടിയിടും താൻ പഞ്ചമ വയസ്സിങ്കൽ അതിസാരമാം ലോകം അഞ്ചാതെ ബാലം തന്നെ ഏറ്റവും ദുഃഖിപ്പിച്ച വയൽമാരമാം വീടും നാടുകാലം ഏറ്റം വലഞ്ഞു ദുഃഖത്തിലായി ബാലന്റെ ദീനത്തിനാൽ വളരെ ചികിത്സകൾ മാതുലന്മാർ ചെയ്തിയ വളർന്നു വന്നു രോഗമേ വർക്കും ദുഃഖമേറ്റി പരമവിശാരദരാകിയ ബിഷഗ്വരർ പാരമാം ദുഃഖാത്തരായി മാതുലർ ഹതാശരായി പരദേവതാ ഭജനം നല്ലതായി ചെയ്തിട്ട ഖളമുണ്ടാക്കിയ രോഗവും വേദമായി മർത്യനായി വന്നാൽ പിന്നെ യോഗിയും ഈ ദേവൻ താനും മർത്യരായി തീരാം. ലോകപീഡകൾ സഹിക്കണം. ഈ ലോകമാകും മഹാപാഠശാലയിലുള്ള താഴിയോലയാം ഗ്രന്ഥം. സുഖദുഃഖം വല്ലോ അത്യന്തഹീനമായി സൂക്ഷിപ്പു പ്രകൃതിയും ആദിനായകരുടെ ലീലയാണിതൊക്കെയും കാലചക്രത്തിന്റെ ഭ്രമണത്താലൂലം ഏടുകൾ ഓരോന്നായി പാരം താൻ മറയുന്നു ആടലും ആനന്ദവും മേളിക്കാം ഇടയിടെ ആരുമില്ലിതു മാറ്റി പുരുക്കമായി ചമയ്ക്കുവാൻ ഗണത്തിൽ പുലിനഗമാലയും അടിഞ്ഞുള്ള ഗമനം ബാലനുള്ള തേജസ് വർദ്ധിപ്പിക്കും. നല്ലൊരു കരങ്ങളിൽ കാപ്പുകൾ പലതുണ്ടു ചേരിലാ കാലുകളിൽ താളം തടയും വീളങ്ങുന്നു ബാലദേശത്തിലാകെ അഗ്നം ചന്ദനം ചാർത്തി ബാലുതുല്യനാം ബാലംവാർമുളം കുടുമയും കെട്ടി വാചക ഉൽവത്തോടെ വെള്ളയാം തുകിൽ ചാർത്തി അതിലെല്ലാം ചേതമാം മണികണം പൂന്തിങ്കൾ പ്രഭാപൂരം ആനന്ദം മഹത്തരം കളിതൻ ക്ഷീണത്തിനാൽ ആനനവന്മം പാടി അമനീയനായി തന്നെ ചോദിക്കൂ ബാലകനും പഞ്ചമപ്രായമാണ് ബാലകൻ നിന്നാകിലും പഞ്ചമിച്ചോപമും ചാരുവം നെറ്റിത്തടം ചിന്തയാൽ വൈദഗ്ധ്യങ്ങൾ കൂടുള്ള കണ്ണുകളും ചെമ്പകപ്പൂന്നാടിച്ചീരുന്ന ദേഹകാന്തി വിസ്തൃതമാർന്ന വക്ഷോരുഹങ്ങൾ ബാലകന്നും സുസ്ഥിരമറയുള്ള പ്രഭാപൂരം താൻ തരുവിന്ന വില്ലിനെ വെല്ലുന്നതാം പുരികങ്ങളും പിന്നെ മകളും തൊട്ടുതീടും ഔഷധാകാരങ്ങളും പിൻമുല്ലപ്പൂനാണിച്ചേടും ഗന്ധവന്തിയും രമ്യം ചന്ദ്രികാമന്ദഗ്മിതമുപചോഭയും മേറ്റം ചാരുതർപ്പണതമം ഗണ്ഡമണ്ഡലങ്ങളും ചാരുവായുള്ളതിലല്ല സൂരം പോൽ നാസികയും തൂലകജറ്റ് എത്താത്ത ദീർഘമായിട്ടുള്ള തുല്യത നിരക്കുവാൻ പണിയാളികളും ജഗൻമോഹനായ ബാലകൻ പ്രകാരങ്ങൾ ജഗദ്വാസികൾക്കെല്ലാം അത്ഭുത കുളവാക്കും ജന്മസാഫല്യമാകു പിതൃമാതു മാതുലജനൻ ജന്മസിദ്ധമായി വന്ന ബാലകരൂപത്താലെ ഗളഭഗമനത്താൽ ഗളതൻ നാദങ്ങളും ഗളനാദമായുള്ള സംസാര ചാതുരിയും ഖണ്ഡത്തിലുള്ള ത്രിരേഖ ഘടകം പോലെ തൻകുണ്ഠിതമൊരിക്കലും ഇല്ലാത്ത സ്വഭാവം കരുതാരിങ്കലുള്ള ശൂലത്തിന്റെ ഗതാനും കമനീയമായുള്ള ഊർവരേകാംഗുലവും പത്മശോഭയേലും പാദപങ്കജങ്ങളും പത്മലോചനത്താലെ ഭക്തർ ശോഭം നീക്കും ഭംഗങ്ങളെല്ലാം തന്നെ ഐകയുഗ്രാഭവാനും അഴകിൽ ഒക്കൊഴുക്കിയാൽ തോഷിച്ചു ഭക്തലോകം അകതാ ായി വർദ്ധിച്ചു ചില കാലം സർവലക്ഷണ പ്രവൻ നിഷ്കള നിരാമയൻ സർവദാ സനാതന ധർമ്മത്തിൻ പ്രഭാകരൻ മാനവൃന്ദത്തിനായ എപ്പോഴും മതു നൽകും മാനവ സമൂഹത്തിനാധാരമായുള്ളവൻ മാനസോല്ലാസ പുഷ്പവല്ലരിയായുള്ളവൻ മാധവ ലീലകളെ ഓർമ്മിപ്പിക്കും ബാലകൻ പുണ്യം പൂമ്പുലരിക്കെ കാന്തി ചിന്തുന്ന നല്ല പുണ്യപൂരുഷൻ ബാലസൂരനെ വെല്ലുന്നവൻ പുണ്യപൂരത്തിൽ പരിപക്വബോധനായി തന്നെ പുണ്യാത്മൻ നാരായണൻ വളർന്നു തുടങ്ങിയതായി ആത്മീയ പ്രഭാവങ്ങൾ നാടിനായി പരത്തിക്കൊണ്ടാത്മാവാം നാരായണൻ വാണരുളുന്ന കാലം ഭൂതിരാമൻ പ്രഭയേൽക്കുന്ന കോലയം തന്നോൽ പൂതരാം ജനാവലിയുല്ലാസം കൊണ്ടിരുന്ന തീങ്കലും തൊടിയിലുമെന്നുള്ള അനാചാരത്താരതിന്മകൾ വളർന്നിത് ലോകവും ഘട്ടത്തിലായി താനാണു തന്നതിവാതകേള ഭൂതാനും ഭ്രാന്തമായുള്ള ഐത്തം തന്റെ കീഴീരംഗം കേവലം അന്ധകാരദൂഷിത വലയത്തിൽ കെട്ടുകെട്ടുള്ള മട്ടിൽ ജനങ്ങൾ വിവശരായി അതുകളൊന്നും വകവയ്ക്കാത്ത മട്ടിൽ ബാലൻ അതുല്യപ്രഭാവനായ ദർശശുദ്ധികളെ ആദർശശുദ്ധികളെ പ്രകടമാക്കിക്കൊണ്ട് നടന്നിടുന്നതെല്ലാം പ്രാകൃതയനം പോലും കണ്ടു വിസ്മയം പോലും സമർത്ഥമായി തന്നൊരുവൻ ചടിച്ചെന്നാൽ സാമർത്ഥ്യം മുഴിക്കാതെ ബാലകൻ കഥിച്ചിടും കീടാവേളയിൽ പോലും ഒരുവൻ കഥിച്ചെന്നാൽ കീടയില്ലവൻ തന്നെ ഉറപ്പിക്കാൻ ശ്രമിച്ചിടും സാമർത്ഥ്യമേറെയുള്ള സജ്ജനങ്ങളുമായി സാധനം സംഭാഷണം ബാലന് സുഖപ്രദം സ്വന്തമഹാവിലാഷമൊക്കെയും ലോകത്തിനായി സ്വന്തമെന്നുള്ള മട്ടിൽ തീരുവാൻ എത്തിച്ചിടും കളിയിൽ പോലും കളവോലിയാൽ ചോദരന്മാർക്കും കളങ്കഹീനം ശിക്ഷയെപ്പോഴേ കൊളുത്തിയിടും സ്നേഹവാക്യങ്ങളാലെ വശത്താം ജനങ്ങളെ സ്നേഹാതിരേകത്തിനാലൊക്കെയും വശമാക്കും ദുഷ്ടമാരുള്ള വാക്കുകളാരെങ്കിലും ചെന്നാൽ ദൂഷിതമതിനുള്ളവരെ ധരിപ്പിക്കും ഉടൻതൻ വകവയ്ക്കാനുള്ള നടത്തയും തുടരും ആയവരെ മാന്യത കൽപ്പിക്കില്ല ഇപ്രകാരത്തിലുള്ള ജീവിതചര്യകൾ ഇന്നിവൻ മഹാനായ ഉണ്ണിതായെന്നുകൊല്ലും സജ്ജനങ്ങളും നാനാതരത്തിലുള്ള ലീലാ സത്വരൂപനാം ബാലൻ മഹത്വമിന്നു ചുവടുകളിൽ ഓരോന്നായി വച്ചവൻ നടക്കുമ്പോൾ സേവകജനങ്ങൾക്കും വീര വിക്രമഭാവം ചെയ്തു മോഹനമായി കാണുമാറാകും കാനും ഉടയിൽ തന്നെ കാണാം വിളവിന്തുണമെന്ന മുത്താർന്നു ജനമെല്ലാം പുകണ്ണീടുന്നു മൂലം ഉണ്ണിയെ കാണുമ്പോൾ താൻ ഊരിലെ ക്ഷേമം കാണാം ഉത്സാഹത്തിനിപ്പിനാൽ വാസനാ ബലം കാണാം
ദുർവാജത്തിലും ഔത്സുഖ്യമേറിയിരുന്ന ദേവരും കണ്ട സന്തോഷിക്കുന്നു. ദിനേ ദിനേ അമൃതമായ ഭാഷ്യം ബാല്യത്തിൽ തന്നെ ഇവൻ നമലാവളാദമേറ്റം നൽകിയാൽ ജലങ്ങൾക്കും കർപ്പൂര തുളസിതൻ കുരുന്നും സൗരഭ്യത്താൽ കമനീയമാം കുട്ടിയാരിലും വരുത്തിയിടും മാതാവാം. കുട്ടിയമ്മ ക്ഷേത്രത്തിൽ പോയി ീഴുമപ്പോൾ ജാതസന്തോഷാൽ ബാലൻ മുൻപിലെ പോലെ നടന്നേരും ദർശന നേരത്തിങ്കൾ ഭക്തനും ബാലൻ താനും ദർശന സുഖമേകും ഭക്തിയും വർദ്ധിപ്പിക്കും. സന്ധ്യാവേളയിലെല്ലാം കൃഷ്ണരാമാദിനാമം സന്തതാനന്ദത്താല ജയമമായി ജപിച്ചിടും. നാമങ്ങൾ ജപിക്കുമ്പോൾ ധ്യാനത്തിലെത്തും ജനം മനം നമ്രമാം മുഖകാന്തി വർദ്ധിക്കുന്നതും കാണാം. ാലം വസിച്ചിടുന്നതാണ് അന്നപാനാദികൾ അക്കാര്യമുക്കയും മറന്നുവും. നാമത്തിൽ പ്രഭാവത്താൽ മനസ്സു നിശ്ചലമായി നാമരൂപാകാരത്താൽ വിലയം പ്രാപിക്കുന്നു. ഇവിതോ ദേശത്തിനാൽ സംസ്കാരം നേരിൽ കാണാം. ഏവർക്കും ഗ്രഹിക്കുവാൻ പണികളേറ്റം വേണ്ട കാൺമകം കേൾക്കുന്നതുമായുള്ള കാര്യത്തിന്റെ കാര്യകാരണങ്ങൾ അപ്പോഴേ ചിന്തിച്ചിടുന്നു. താതമാതാക്കന്മാർക്കും മാതുല ജലത്തിനും സാരമായുള്ള മാതം വാക്കിനാൽ മാതമേകും. അജ്ഞാനാണോ അജ്ഞനാണോ താനും നടിക്കും കാര്യങ്ങളിൽ വിജ്ഞനായി തന്നെ കാണാം. ആർക്കുമേ സ്വഭാവത്താൽ സർവസിദ്ധിതമായ മാനസോല്ലാസം കണ്ടാൽ സർവഭൗമനാണ് എന്നീ ഇവരും സമ്മതിക്കും. ലീലാവിശേഷങ്ങൾ ഓരോന്നെപ്പോഴും ചെയ്ത് ലീലയാ കാലം ബാലം നയിക്കുന്നതുകൊണ്ട് ജ്ഞാനവാടിയായുള്ള ആശ്രമസങ്കേതത്തിൽ ജാനിയ മാമുരി പോൽ കണ്ടിടും ബാലനെയും പൂക്കാലം മഞ്ജു തന്നെ കഴിച്ചു മാലകനും പൂർവപുണ്യത്തിൽ പരിപക്വയാകുന്നുകൊണ്ട് ഭൂതനായി താൻ വർദ്ധിച്ചെന്നും ഗ്രഹിക്കണം. ജനം പൂരിത ഹൃദയനായ്മീവിനാൻ നാരായണൻ ഭാരത ധർമ്മമോത്താൽ അഞ്ചാം വയസ്സിൽ തന്നെ പാലിച്ച വിദ്യാഭ്യാസം തുടങ്ങാം. മുടങ്ങാതെ തല്ലാം സനാതനധർമ്മത്തെ കൈവിടാതെ തരത്തിൽ ബാലകന്മാർക്ക് അക്ഷരം വരയ്ക്കണം. നാവിലാ സരസ്വതി പ്രീതിക്കാൻ അന്നു തന്നെ സൂതനം സുവർണത്താലക്ഷര പ്രകാശനം ഗുരുവായുള്ള കുമാൻ തന്നെ വേണമെന്നും ഗുരുഭക്തിയോടും കൂടിത്താനിൽ ചെയ്യുവാൻ തത്തതാനുമേ വീണ്ടും പറഞ്ഞു കഥാസാരം. അത്തൽ തീർത്ത ആനന്ദത്താനുവരാ ജനങ്ങൾക്ക് ജ്ഞാനമാം വൃക്ഷത്തിന്റെ അക്ഷരം മതെന്നങ്ങ് ജ്ഞാനകൾ വിധിച്ചിട്ടുള്ളതാണു. താനും അക്ഷരമായിട്ടുള്ള ജ്ഞാനത്തെ ചേർപ്പാതാണ് അക്ഷയശ്രീയേറ്റം മഹത്വം വളർത്തിയിടും. ദൈവമായുള്ള തത്വമാലോചിച്ചതിനേടും മാതുലപിതാക്കളും ഒന്നിച്ചു ചിന്തിച്ചത് സർവത്ര ഗുരുനാമ സങ്കീർത്തനം. ഓം
അതായത് വർക്കലയ്ക്കടുത്ത് ചാവർകോട് എന്ന് പറഞ്ഞൊരു പുരാതന കുടുംബമുണ്ടായിരുന്നു. ശിവഗിരിക്ക് വടക്കാണ് ആ കുടുംബം സ്ഥിതി ചെയ്തിരുന്നത്. ആ കുടുംബത്തിലെ ഒരു വൈദ്യനാണ് കൊച്ചിയർക്കൻ വൈദ്യൻ, വളരെ പ്രസിദ്ധനാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടില് നാരായണ ഗുരുദേവൻ ഒരു ദിവസം വൈകുന്നേരമാണ് ചെന്നു ചേർന്നത്. ഗുരുദേവൻ പോകാൻ തുടങ്ങിയപ്പോഴേ അടുത്ത ദിവസം പോകാമെന്ന് പറഞ്ഞ് കൊച്ചിയർക്കൻ വൈദ്യനെ അവിടെ പിടിച്ചു നിർത്തി. ആരെ? ഗുരുദേവനെ. ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ബന്ധസുള്ളൊരു എല്ലാം പുറത്ത് കടക്കാനാവാത്ത ഒരു മുറിയിലാണ് നാരായണ ഗുരുദേവനെ കൊണ്ട് ഇരുത്തിയത്. പുറത്തൊന്നും ആർക്കും കടക്കാൻ പറ്റില്ല, അകത്ത് കടക്കുന്നവരെ പുറത്തു പോകാനും പറ്റില്ല. എന്നിട്ട് ബാക്കിയെല്ലാ ശിഷ്യന്മാരെയും മറ്റ് റൂമുകളിൽ താമസിച്ച് അകത്തളത്തിലുള്ള ഈ റൂമിലെ ഗുരുദേവനെ അകത്തിരുത്തി. ഗുരുദേവൻ കയറിക്കഴിഞ്ഞ് ഇന്ന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞ് കയറിക്കഴിഞ്ഞതിന് ശേഷം വാതില് താഴിട്ട് കൂട്ടി. വൈദ്യൻ കൊച്ചിയർക്കൻ വൈദ്യം കൊച്ചിയർക്കനാകുമ്പോ അങ്ങനൊക്കെ ചെയ്യാറുള്ളു. പൂട്ടി താക്കോൽ കൈ വെച്ചിട്ട് വാതക്കെ മാറി നിന്നു. നിന്നിട്ട് പുറത്താണെങ്കിൽ ശിഷ്യന്മാരെല്ലാവരും വളരെയധികം പേര് നിൽക്കുന്നുണ്ട്. ഗുരുദേവൻ അകത്ത് കിടന്നുറങ്ങി, അറിഞ്ഞില്ല വാതില് കൂട്ടിയതൊന്നും അറിഞ്ഞില്ല. കൊച്ചിയർക്കം വൈദ്യം വാതൊക്കെ മാറി കിടന്നുറങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുദേവൻ ഇങ്ങനെ അത്ഭുത സിദ്ധനാണെന്നും എവിടെ വേണേലും ഏത് സമയത്ത് വേണേലും പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്ന് പരീക്ഷിക്കണം, അതിനാണ് ഇങ്ങനെ ചെയ്തത്. രാവിലെ സർവിടെ നിന്ന് എഴുന്നേറ്റപ്പോ തന്നെ നമ്മൾ കേരളത്തുകാർ എഴുന്നേൽക്കുന്ന എപ്പോഴാണെന്നറിയാവില്ല, പട്ടിയും കുറയ്ക്കണം പൂച്ചയും കുറയണം. എന്തായാലും ഇദ്ദേഹം നേരം പരവരാവുന്ന വെളുത്തപ്പോഴാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റുടൻ എല്ലാ ശിഷ്യന്മാരും കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. കൊച്ചിയർക്കം വൈദ്യം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് താക്കോൽ കയ്യിലായിപ്പോ ഇവരാരെങ്കിലും അറിഞ്ഞെന്ന് വിചാരിച്ച് പെട്ടെന്ന് താക്കോലിട്ട് താക്കോലെടുത്ത് താഴെ തുറന്നു. തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോ ഗുരുദേവനെ അവിടെ കണ്ടില്ല. ഞാൻ താഴിട്ട് കൂട്ടി താക്കോൽ എന്റെ കയ്യിലായിരുന്നല്ലോ. ഗുരുവിനകത്ത് നിന്ന് മോഷ്ടിക്കാൻ പറ്റില്ല, പിന്നെ പുറത്തേക്കുന്ന ആർക്കും അകത്ത് കയറാൻ പറ്റാത്ത വിധം അകത്തും കുറ്റിയിട്ടിട്ടുണ്ട്. പിന്നെങ്ങനെയാണ് ഗുരുദേവൻ പുറത്തു കടന്നതെന്നായി ചിന്ത. ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് കൊച്ചിയർക്കൻ വൈദ്യൻ ഇത് ചെയ്തത്. എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഗുരുദേവൻ ഇവിടുന്ന് പോയി എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. അവരോടൊപ്പം കൊച്ചിയർക്കൻ വൈദ്യനും നേരെ ശിവഗിരിക്കുന്നിലേക്ക് പോയി. അവിടെ ചെന്നപ്പം ഭക്തന്മാരുമായിട്ട് സല്ലപിച്ചിരിക്കുന്ന നാരായണ ഗുരുദേവനെ കണ്ടു. സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ചോദിച്ചു, അടിയൻ ഒന്നറിയാൻ വേണ്ടി ചെയ്തതാ, എപ്പോഴാ അങ്ങ് പോയത്? ഉടനെ ഗുരുദേവൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്, നമുക്ക് ആരെയും ശല്യം ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളെ ഉണർത്തിയില്ല, നാം ഇങ്ങു പോകുന്നു. മനസ്സിലായ? പൂട്ടിയിട്ടിരുന്ന വാതിലിനകത്തൂടെ എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ള കാര്യം കൊച്ചിയർക്കം വൈദ്യനെ പഠിപ്പിച്ചതാരാ? ശ്രീനാരായണ ഗുരുദേവനാണ്. പക്ഷെ ഇപ്പൊ കൊച്ചിയർക്കം വൈദ്യൻ താഴിട്ട് കൂട്ടിയിട്ടുള്ളൂ. നമ്മളൊക്കെ ഗുരുദേവനെ എങ്ങ് വിട്ടു കൂട്ടാത്ത വിധത്തിൽ ഒരിടത്തും ഗുരുദേവൻ വന്ന് കയറുന്ന രീതിയിലാണ്. ഗുരുദേവന്റെ ആശയങ്ങളുമായിട്ട് നമുക്ക് ബന്ധമില്ല. അന്ന് തൊട്ടേ ഗുരുദേവനെ കൂട്ടിയിടുന്നതിലെ ഏറ്റവും വലിയ ചരിത്രകാരന്മാരായി നമ്മൾ മാറി. വെറുതെ ശിവഗിരിക്കുന്നിലിരിക്കുന്ന ഗുരുദേവനെ ഒരു ചില്ലി കൂടി വെച്ച് അതിനകത്ത് ബന്ധോസാക്കി വെച്ചേക്കും. യാതൊരു കുഴപ്പമില്ല, എന്നും ചെന്ന് നോക്കും അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കും. പ്രതിമയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ലല്ലോ. ഏറ്റവും നല്ലത് ഗുരുദേവന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് പ്രായോഗികമാക്കാനുമുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് ആവശ്യം. ജന്മഗ്രഹത്തില് ഈ ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഈ സപ്താഹ വേദിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു തീരുമാനമെടുക്കണം. ശ്രീനാരായണ വിശ്വാസികളിലിടയ്ക്ക് മാത്രമാണ് ഒരു ന്യൂനത കാണുന്നത്. ഗുരുപുഷ്പാഞ്ജലി ജപിക്കില്ല, ഗുരുമന്ത്രങ്ങൾ പ്രതിദിനം ചൊല്ലില്ല, അങ്ങനെയൊരു ദിനചര്യ ക്രമമേ നമ്മുടെ ജീവിതത്തിലേ ഇല്ല. കേരളത്തിൽ ആശ്രമങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല ഗുരുദേവന്റെ പേരിൽ. ഞങ്ങൾ ഗുരുവിശ്വാസികളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഗുരുപുഷ്പാഞ്ജലി ചൊല്ലിയിട്ടേ ഞങ്ങളുടെ ജീവിതം ആരംഭിക്കൂ എന്നൊന്ന് തീരുമാനിക്കാൻ ഉറപ്പിച്ചിരിക്കുന്ന എത്ര ചെമ്പണ്ടിക്കാരുണ്ടെന്ന് കൈപൊക്കിക്കേ. അപ്പൊ ഇനി ഗുരുദേവൻ ഒന്നും കൂടെ അവതരിക്കണം ഇവിടെ, അതാണ് ഏറ്റവും നല്ലത്. പണ്ട് ജാതിയെ ഓടിക്കാനാണ് അവതരിച്ചെങ്കിൽ ഇപ്പം നിങ്ങളെ ഓടിക്കാൻ തന്നെ അവതരിക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, പാടുപെട്ടാണ് രണ്ടോ മൂന്നോ പേര് കൈവെക്കുന്നത്. നമുക്കൊരു നാണക്കേടെങ്കിലും വേണ്ടേ? അങ്ങ് തൃശ്ശൂരിൽ നിന്ന് രണ്ട് രാജ്യക്കാരാ നമ്മൾ. നിങ്ങൾ തിരുവിതാംകൂറുകാരും ഞങ്ങൾ മലബാറുകാരുമാണ്. മലബാറുകളിലാണ് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആളുകൾ ഉപയോഗിക്കേണ്ട പോലെ തിരുവിതാംകൂറിന്റെ തന്നെ ഭാഗമായ മാവേലിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഗുരുവിശ്വാസികൾക്ക് ഗുരുപുഷ്പാഞ്ജലി ചൊല്ലിട്ടേ മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നതും ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നതും ജീവിതത്തിനൊരു പരിവർത്തനം വരുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. അല്ല ഇനിയും ഗുരുദേവനെ ഇങ്ങനെ പൂട്ടിയിടാൻ മാത്രമാണ് നിങ്ങളുടെ യോഗമെങ്കിൽ എന്താ നമുക്ക് ഗതി? എന്താണ് ഗുരുദേവൻ വന്നതുകൊണ്ടുള്ള നേട്ടം? നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഭാഗവത സപ്താഹം നമ്മൾ കേട്ടിട്ട് എന്താ പ്രയോജനം? ഗുരുഭാഗവതം കേൾക്കാൻ മൂന്ന് പേരാണ് ഇപ്പൊ യോഗ്യരായിട്ടുള്ളത്. അതുകൊണ്ട് സപ്താഹ ഭൂമിയിൽ വരുന്ന നിങ്ങളെല്ലാം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഗുരുനാമം ജപിക്കുന്നവരായിരിക്കണം. അങ്ങനെ ജപിക്കാത്തടത്തോളം കാലം ഗുരുഭക്തിയുണ്ട്. ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ എന്ന് ചോദിച്ച ആശാന്റെ വരികൾ. കൗശല്യമെങ്കിലും നമുക്ക് വേണ്ട അല്പസ്വല്പമായിട്ട്. എന്നും ഇങ്ങനെ ഉറങ്ങാനും ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിക്കണം, അശനം പുണരേണം. ഗുരുദേവൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന അല്ല, ശാപ്പാടടിക്കണം, ടി വി കാണണം, സീരിയൽ കാണണം, കൃത്യമായിട്ട് അതിനൊരു മുടക്കം വരരുത്. വലിയ അത്ഭുതമുണ്ട്. ഇത്രയും ദിവസത്തേക്കെങ്കിലും ആ ടി വി പെട്ടി ഓഫ് ചെയ്ത് കറണ്ട് ബില്ല് അടയ്ക്കാണ്ട് ഇവിടെ വന്നിരിക്കുന്നല്ലോ നിങ്ങൾ. അതിൽ നമ്മ ഓവാകാം. പക്ഷെ അത് മാത്രം നമുക്ക് പോരാ. ഇതൊക്കെ കാണരുതെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്നൊന്ന് തന്നെ അരമണിക്കൂർ കൂടുതൽ കണ്ടെന്ന് വരാം. അത് നിർത്തലാക്കാൻ നമുക്കിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് ശീലിപ്പിക്കണം. നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീട്ടിലുള്ളവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗുരുപുഷ്പാഞ്ജലി ചൊല്ലിയിട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നുള്ളൊരു ക്രമബദ്ധത. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം എത്ര പെട്ടെന്ന് വേണമെങ്കിലും സാധിക്കാൻ ആർക്കും കഴിയും. ഞങ്ങൾ ഒരു തവണ 2007 തോന്നുന്നു ഒരു സപ്താഹത്തിന് വന്നപ്പോൾ ഒരു മേനോൻ കൊണ്ടുവന്ന് ഒരു വിളക്ക് കൊണ്ടുവന്ന് സപ്താഹ ഭൂമിയിൽ സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകന്റെ നല്ല നടപ്പിന് വേണ്ടി ഗുരുദേവനോട് പ്രാർത്ഥിച്ചതിന് വേണ്ടി അത് നടന്ന് സാധിച്ചതിന്റെ പേരിലാണ് ഈ മേനോൻ കൊണ്ടുവന്ന് ഈ വിളക്ക് സപ്താഹ ഭൂമിയിൽ സമർപ്പിച്ചത്. അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് വിശ്വസംസ്കാര ഭവനിൽ ഞാൻ സപ്താഹത്തിന് 2007 വരുമ്പോഴാണ് ഈ വിളക്ക് അവിടെ കൊണ്ട് സമർപ്പിച്ചത്. അദ്ദേഹം തന്നെ അത് പൊതുവായിട്ട് നിന്ന് പറയുകയും ചെയ്തു ഇങ്ങനൊരു കാര്യം. അപ്പൊ ആലോചിച്ചു നോക്കി, പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാം പ്രാർത്ഥനകളും അകമഴിഞ്ഞ് കേൾക്കുന്ന നാരായണ ഗുരുദേവൻ നമ്മുടെ കൈക്കുമ്പിളിലുള്ളപ്പം ഇത്രയും വലിയൊരു പുണ്യസ്ഥലത്ത് വന്ന് നമുക്ക് ഇങ്ങനൊന്ന് ഇരുന്ന് ഇത് കേൾക്കാൻ സാധിക്കുന്നതും, എത്രയോ ആളുകൾ ചെമ്പഴന്തിയിൽ വരാൻ പൈസ പോലും ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന മലബാർ പ്രദേശത്തെ ആളുകളുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതിന്റെ തൊട്ടരിയിൽ കിടന്നിട്ട് നിങ്ങൾക്കതിന്റെ മഹത്വം അറിയില്ലെങ്കിൽ പിന്നെ ഏത് സംസ്കാരമാണ് ഭാഗവത സപ്താഹം കൊണ്ട് ഞങ്ങൾ നിങ്ങളിൽ പകർത്താൻ സാധിക്കുക? ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇനി അടുത്ത ദിവസം കൈ പൊക്കുന്നെങ്കിൽ ഈ ആശ്രമത്തിൽ തന്നെ കിട്ടും ഗുരുപുഷ്പാഞ്ജലി മന്ത്രം അടങ്ങിയത്. അതെന്തായാലും നമ്മൾ ബൈഹാട്ടാക്കണം, അതെന്തായാലും നമ്മൾ ചൊല്ലിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിനൊക്കെ ഇറങ്ങിയിട്ട് എന്താ കാര്യം? ഗുരുവിനെ വന്ദിക്കാത്ത പ്രവൃത്തികളൊന്നും ശുഭകരമല്ല. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വര അനുഗ്രഹം നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസംഗമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ അല്ല നമുക്കിനി പ്രാക്ടിക്കൽ സൈഡാണ് വേണ്ടത്. ആ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം പിന്നെ എവിടെ എത്തി നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കുക. മനസ്സമാധാനവും സന്തോഷവും ആത്മാർത്ഥതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്തുഷ്ടമായ ഒരു ജീവിതചര്യ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ തുനിയേം വേണം. എന്തായാലും നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഞങ്ങൾ എല്ലാവരും ഗുരുപുഷ്പാഞ്ജലി ചൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയിർക്കൻ ആശാന്റെ ആളുകളായിരിക്കും. ഗുരുദേവനെ പൂട്ടിയിടാൻ വേണ്ടി ജന്മമെടുത്തിരിക്കുന്നവർ കൊച്ചിയിർക്കൻ ആശാന്റെ ആളാകരുതെന്ന് ഞങ്ങൾ ഇനി എവിടെ ചെന്നാലും പറയും. ചെമ്പഴന്തിക്കാരെ ലേശം അങ്ങോട്ട് പോകരുത്, അവരെല്ലാം കൊച്ചിയിർക്കൻ ആശാന്റെ ആളാണ്, ബാക്കി ഞാൻ പറഞ്ഞോളാം അവരോട്. അങ്ങനെ ആകാണ്ടിരിക്കണമെങ്കിൽ ചെമ്പഴന്തിക്കാര് കണ്ണു തുറന്ന് ചുറ്റിനും നോക്കി കേരളമെന്നല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏത് ശ്രീനാരായണ വിശ്വാസികളുണ്ടോ അവിടെ എല്ലാം അലയടിക്കുന്ന ഒരു നാമമായി ചെമ്പഴന്തി. അപ്പൊ നമ്മൾ അത് എഴുതി ഒട്ടിച്ച് നടക്കേണ്ട സ്ഥിതിയാകുന്നെങ്കിൽ അത് നമ്മുടെ ദൗഷ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവനെയും ഗുരുദേവന്റെ മഹത്വത്തെയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് ബാക്കി മലയാളത്തിന്റെ ഭാഗം കേട്ടുകൊള്ളുക.
മീരുരനിധിയായ ബാലന് മറ്റൊരാൾ താൻ മോദേന അക്ഷരങ്ങൾ തുടരുന്നത് നല്ലൂ എന്നുറച്ചെന്നു തന്നെ വാടരാശാനും മോദാൽ
ചെന്നങ്ങു ചെമ്പഴന്തിയിൽ പ്രതിഷ്ഠനായുള്ള ചൊൽപ്പങ്ങും കണ്ണങ്കര വീടിന്റെ അധിപതി നാരായണപിള്ള ആശാനെ തൻ വിളിച്ച നാരായണനാമാവാം മതലക്ഷങ്ങൾ അക്ഷരങ്ങൾ ഹാനേരായ മട്ടിലങ്ങു പഠിപ്പിക്കുവാനുള്ള കാലവും ഏറ്റം അടുത്തു വൻ അതിനാലക്കാര്യം ആലമേ വൈകാതങ്ങു താൻ വന്നു നടത്തണം മാടരാശാൻ തന്നെ ഭാഷിതം കേട്ടുമോദാ മാനി നാരായണപ്പിള്ളയും സന്തുഷ്ടനായി ഉദ്ദിഷ്ട ദിനത്തിങ്കൽ പിതൃമാതുലജനം ഉത്തമകന്യകയാം കുട്ടിയമ്മയുമായി കുട്ടിയാം നാരായണ ബാലനും ഒത്തുവന്നു മണയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിങ്കലായിത്താൻ മാനിയാം കുമാരനു ദേവി ദർശനം ജയിച്ച ആമോദാൽ നൂതനമാം വസ്ത്രവും ചാർത്തി ഭസ്മചന്ദനാലേവാൽ ബാലകൻ പാലദേശം വിസ്മയതരമായ കാന്തിപുരിതമാക്കി പരദേവതയായ ദേവിയെ വണങ്ങിയിട്ട് പരമസാത്വികനാമാ നാരായണപ്പിള്ള പുരു പുണ്യനാം ബാലൻ തന്നാവു തന്നിൽ മോദാൽ പൂരിച്ച ഭക്തിയോടെ പ്രണവം മൂന്നിലായി സുവർണ്ണ ചകലത്താൽ ഹരിശ്രീ കുറിച്ചത് സുകുമാരകളേവര ബാലക ശിരസിങ്കൽ വിരവിൽ കയം കരം ചേർത്തനുഗ്രഹം ചൊരിഞ്ഞിത് വിശുദ്ധമാരൻ തന്നാൽതാതനം മോദത്തോടെ വിദ്വാനാം നാരായണപ്പിള്ളയ്ക്കായി ദക്ഷിണാവിശേഷമായി തന്നെ കൊടുപ്പിച്ചത് താനും വിമല ഗുണനിധിയായി വരിക്കും വരുമിക്കുമാരൻ അമലാശയൻ നാരായണപ്പിള്ളയും ചൊന്ന് അക്കണക്കിന് നാണുവാകിയ കുമാരന്റെ വിദ്യാരംഭമാം കാര്യം തുടങ്ങിയ ധോരിതം വിദ്യാദേവത തന്റെ തൃക്കൈയിൽ വിളങ്ങുന്ന തത്തയാം കിളിമകളോദിതൽ കലാജം ഗുരുഭക്തിയും ഗുണശീലവും വിളങ്ങുന്ന ഗുരുകാരുണ്യമൂർത്തിയരിയ കുമാരനെ മറവിയൊന്നു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെയെല്ലാം അറിവു താനെയും ഉദിച്ചിടുകയായി നിത്യം കാലത്തു കുളിച്ചങ്ങു കുറിയും മണിഞ്ഞുടൻ ബാലനും ഒത്ത ബാലൻ പാഠശാലയിലെത്തും ഹരിതൊട്ടക്ഷരങ്ങൾ പഠിച്ചു തീർക്കുന്നതു ഹരിഭക്തനാ ബാലനു കാലമേറെ വേണ്ട ഹരിതന്നവതാരകലയങ്ങുള്ളതിനാൽ ഹരിയോരക്ഷരങ്ങൾ ആ ഹൃദയിൽ സ്ഥിരം മുന്നേ ആകാരവടിവൊത്ത കോമളമുഖം ഭുജം ആരെയും ആനന്ദത്താൽ കോർമയിൽ കൊള്ളിക്കുന്നു ആനന്ദപൂപുഞ്ചിരിയാൽ ആരിലും ആദരവും പാരമായി വരുത്തിയിടും നേരുതാനിതൊക്കെയും സജ്ജമാം സ്വഭാവത്താൽ ആരും ഈ കുമാരനിൽ മുജന്മവാസനയാം ഗുണത്തെ ദർജിച്ചിടും വർത്തമാനത്തിൽ പോലും ശുദ്ധിയുണ്ടെല്ലായ്പ്പോഴും വർദ്ധിതമായുള്ള പുഞ്ചിരിപ്പൂനിലാവും ചാരുവാം ചന്ദ്രൻ താനും അമ്മമ്പലില്ലെന്ന പോലെ ചാരുത ലോകത്തിനെ ഈ ബാലകന്താനും പാപത്തെ നീക്കാൻ പരിശുദ്ധിയെ ചേർക്കാൻ പിഞ്ചു വൈതലേ ലോകം താനും കൊണ്ടാടി പുകഴ്ത്തിനാൻ കേളിയേറിയിടുന്നതാം വർണ്ണമാലകളെല്ലാം കോമളബാലൻ തന്നെ പഠിപ്പിച്ചാശാൻ താനും താളിയോലയിൽ ആണാ കാലമക്ഷരങ്ങളും മേളമായിട്ടു തന്നെ ലേഖനം ചെയ്യുന്നതും. കേമനാം നാളുവേ കൊണ്ടൊക്കെയും ലിപികൾ കേമനാശാനും വരിപ്പിച്ച് താളിയോലയിൽ കാളിയിടും രഥത്തോടെ ഗണിതം ഗണാട്ടകം കാരണരൂപൻ സിദ്ധരൂപവും പഠിപ്പിച്ചത് ഗണ്യമായിട്ടു ബാലപ്രഭോതമരവും ഗണ്യവർഗത്തിൽപ്പെട്ട് ആരോ ആരോമോ ഉദന്തമിൽ നല്ല ശ്രീകൃഷ്ണവിലാസവും സധർമ്മശീലനങ്ങൾ ശ്രീകൃഷ്ണഭക്തനായി പഠിച്ച വശമാകി ആദരവുള്ള ബാലരാമോദാരാശാന്താനും മാതിയിൽ തമിഴിലുള്ള അക്ഷരം പഠിപ്പിച്ച് അത്രയും മറവികൾ തീർക്കുന്ന മട്ടിൽ തന്നെ എത്രയും വേഗം താനീ ഗ്രഹിച്ചാൻ നാരായണൻ ഉൾപൂവം കണ്ണാടിയിൽ മാലിന്യമില്ലെന്നായിൽ ഉൾക്കൊള്ളാം സർവത്തെയും ദർപ്പണം ശുദ്ധമായാൽ ജീവജന്തുക്കൾക്കെല്ലാം ആത്മാവീയ ആത്മാവാഗിനമാനം ജീവിച്ച് ഭാഗധേയമാരിലും തൂയിടുന്നു പ്രത്യഹാമാനന്ദാബ്ദവും മഗ്നനായി രമിച്ചിത് മൃത്യുവിൻ ക്രൂരതകൾ ദർശിച്ചില്ലിതുവരെ ആറു വർഷങ്ങൾ പിന്നിട്ടാനന്ദ സ്വരൂപങ്ങളാരിലും ഭേദമൊന്നും കാണാതെ വളരുന്നു അന്നൊരു നാളിൽ തന്നെ മാതാവിൻ മാതാദാനും ആരംഭം കുറിക്കയായി മരണമാർഗത്തിനായി ക്ഷീണയാറ്റം മുഖം വലിക്കുന്നതു കണ്ട് ക്ഷീണിതനായി ബാലൻ ചിന്താകുലനായിത് പിതൃലോകത്തിലുള്ളവർ കണ്ടതുപോലെ സുതരാം വ്യാകുലയായി തീർന്നു മരിച്ചുതാൻ കാലകാലനെ സദാ ഭജിച്ചിടിനാൾ തന്നെ കാലാരിലൊരു ലോകാലാരി ലോകം തന്നെ സംപ്രാപിച്ചിടാനും വീണുരുണ്ടതു നേരം മാറത്തു തല്ലിക്കരഞ്ഞേ വരും കണ്ണീർ തൂകി ദായാദിയായ ജനം ഉണ്ണിയാണെന്നാകിലും മുറ്റവർക്കുള്ള സ്ഥിതി കണ്ണിനാൽ കണ്ടു തന്നെ നാടും മുറച്ചിത് ക്ഷീണിതരാണിന്നവരെന്നാലും അകക്കാമ്പിൽ ക്ഷീണത വന്നതുപോൽ കുറഞ്ഞു തുടങ്ങുന്നു പോരും ഗൃഹസുഖം കാംക്ഷിച്ചു തന്നെയാണിവർ ഒരുത്തം തീരയില്ലാതിങ്ങനെ കഴിവതും മായാ വൈഭവം പാർത്താൽ ദുഃഖപൂരിതം തന്നെ മായാ മറ്റോരോ കർമ്മം തുടങ്ങിയിരുന്നവർ താനും എന്നു മാത്രവുമല്ല ദിനങ്ങൾ ചിലതു കടന്നപ്പോഴേ ഇവരെല്ലാം വിനോദപ്രദമായി രാഗദ്വേഷവും അന്തഹാസവും ഇടകലർന്ന് ആഹന്താശ്മശാന വൈരാഗികളായിരുന്നു മോഹാന്തരായി ജനം സർവരും വർത്തിക്കുന്നു മോഹങ്ങൾ വിട്ടുതന്നെ ജ്ഞാനത്തിനായി വരും പ്രവർത്തിക്കുന്നില്ലിവർ പ്രകൃതം ചാമല്യവും പ്രിയമായുള്ള കാര്യം ലൗകീകം ഇവർക്കെല്ലാം പ്രാപിക്കേണ്ടതിനായി യത്നിക്കുന്നില്ലിവരും പ്രാപിച്ചിടുന്നതോ അന്ധകാരത്തിൻ തന്നെയും വിശ്വത്തിൻ ഗുരുവാകും ബാലക നീ ബാലകനീ വകകൾ വിശുദ്ധ ഹൃദയത്തിൽ കണ്ട് വ്യാകുലചിത്തനായി വെള്ളിയായുള്ളൊരന്നപ്പക്ഷി നീന്തിയിടുവൻ തള്ളയാം പക്ഷി തല്ലിപ്പടിപ്പിക്കാറില്ലല്ലോ ആനയോടടുത്തിട്ട് മൽപ്പിടുത്തത്തിനായി അധ്യക്ഷകുമാരനെ ആരാനും പഠിപ്പിച്ചോ വൻവി എന്നുള്ള കർമ്മഗണത്തെ വാസനയാം വൻ മഹാൻ തന്നെ ഗുരുവായി വർത്തിപ്പിക്കുന്നു അന്നാളിൽ ഗൃഹത്തിൽ കാണുന്നില്ലുണ്ടി തന്നെയും അമ്മയാം കുട്ടിയമ്മതാനുമേ വിവശയായി താതമാതുലന്മാരും മറ്റുള്ളതായാദിയും തന്നെത്താനോടി നോക്കി തോട്ടിലും കരയിലും എവിടെ പോയി കുഞ്ഞെന്ന ചിന്തയിൽ വിഭജനം. എവിടെയും തിരഞ്ഞിലോ കണ്ണുകിട്ടിയില്ല. കാവിലും കുളത്തിലും മാതാവുതൻ മാവുതൻ ചുവട്ടിലും ദേവിതൻ ക്ഷേത്രത്തിലുമൊക്കെയും തിരഞ്ഞിതായതു നേരത്തൊരു ബാലകൻ പറഞ്ഞിത് ആദരവോടായി മാടനാശാനോടപ്പൊഴി കുഞ്ഞു തൻ വധിക്കുന്നു. കാവിൽ താൻ ഏകനായി കുഞ്ഞു കണ്ണടച്ചങ്ങു ധ്യാനത്തിലിരിക്കുന്നു. ക്ഷീണിച്ചു വിവചനാം നാണനാം കുമാരനെ ക്ഷീണിതകാത്തൻ മാടനാശാനും പുണർന്നിത് വാരിത്താനെടുത്തിട്ട് വിവചനായി കൊണ്ട് വാണരുളുന്ന പുത്രൻ കാത്രത്തേതലോടിനാൻ രാമനാം വൈദ്യന്താനും മാതാവും വന്നു ശീക്രമാനനീയൻ തന്നെ ചുംബിച്ചതലോടിനാൻ മന്ദാരഭൂതന്നെ വെല്ലുന്ന കാന്തി ചിന്തും മഞ്ജുളകളെ വരും കണ്ടുകണ്ടാൻ എന്തിച്ച് എന്താണെൻ മകനേറ്റം ചിന്ത പൂണ്ടിട്ടുകാവിൽ എന്തിനൊറ്റയ്ക്ക് വസിച്ചു എന്തിനൊറ്റയ്ക്ക് വസിച്ച മൂലം ചൊല്ലുകയെന്ന് അമ്മാവൻ ചൊന്ന വാക്കു കേട്ടിട്ടങ്ങ് ആദരവില്ല മഹാശയൻ ബാലെന്നാണൂം പറഞ്ഞത് വയ്യ വയ്യോ കട്ടം അമ്മൂമതന്നുടയം വൻമൃതി ദുഃഖം എന്നെയൊക്കെയും ക്ഷീണിപ്പിച്ച മൃതി തന്നെ ഈ രീതിയിൽ ഉൾപ്പെട്ട് നിന്നാല് നമ്മൾ മൃതപ്രാരായി മൃതപ്രായരായി തന്നെ വർത്തിച്ചതില്ലേ ചൊല്ലു എന്നെ ആ ദുഃഖവാർത്ത കൈവീടുന്നില്ലതെല്ലും എന്നന്തരംഗമുട്ടും ശാന്തമാകുന്നതില്ല ഇല്ലല്ലോ സൗഖ്യത്തിന്റെ നല്ലതായുള്ളതിനും കില്ലില്ല കാലനിനീം വന്നിടുകില്ലേ ഗൃഹേ മൃത്യുദുഃഖത്തെ തീരെയില്ലാതാക്കുവാനുള്ള വൃത്തി വല്ലാതുമുണ്ടോ എന്നോർത്തിങ്ങിരുന്നിത് ഏവമക്കുമാരന്റെ ഭാഷിതം കേട്ടുമാവൻ കേവലം സന്തുഷ്ടനായി ബാലനോടോ തീടിനാൻ ജാനഫൽപു ജ്ഞാനപ്രഫുല്ലമായ താപകമാനസിംഗൽ ആനന്ദസാരമാം വളർത്തിയിരുന്നതായാൽ നീയുമേ വൃത്തി തന്നെ ജയിച്ചിടുന്നതാണ് നീലി മുൾക്കാട്ടിങ്ങൾ വസിച്ചിടുക വേണ്ട ക്രൂരനം കൃതാന്തകനെന്നു തോന്നിയിടിലും താൻ ക്രൂരതയില്ലവൻ ധർമ്മം താൻ നിവർത്തിപ്പു ജ്ഞാനമാം ഗ്രന്ഥം തുറന്നവനും നിരൂപിക്കും ജ്ഞാനിയായുള്ളവർക്ക് ബന്ധുവാണല്ലോ ഞാനും സാരമായുള്ള പ്രപഞ്ചൈക ഗ്രന്ഥത്തെ പാർത്ഥതാരമാം തത്വം ഗ്രഹിപ്പോൻ സമർത്ഥൻ തന്നെയാം ചിത്തചാഞ്ചല്യം ഇല്ലാതുള്ളൊരു കുമാരന്റെ ചിത്തത്തിൽ ദൃഢതയിൽ കൗതുകം വളർന്നുള്ള ഗൃഹസ്ഥ ജനങ്ങളെല്ലാം ആശ്ചര്യം പൂണ്ടിയിടിനാൽ ഗ്രഹിക്കാം നമുക്കിനിയും നല്ല കാര്യങ്ങൾ ബലല്ല അങ്ങനെ വാഴും കാലം നാട്ടിലെങ്ങാം ആകമാനും മാതവം വർദ്ധിക്കയാൽ വലഞ്ഞു ജനങ്ങളും പാരിതില്ലെങ്ങും പരിതാപം പാപകന്താനും പാരാതെയകേ പാരാതെയാകയാലേ വിവശരായി ജനം രാവോടു പകലുതാൻ വിയർത്തു ജനമെല്ലാം താപമൂലം പണിയൊന്നുമേ ചെയ്യാൻ മേല രാവിലും വിഷമത്താൽ ജീവിതം ദുസ്സഹമായി ബാഗുക മതിനായി പലതും ചെയ്തു ജനം ബാഗതേയത്തിനുള്ള കാര്യമാലോചനയായി മണയ്ക്കൽ ദേവിക്കായി പൊങ്കലും നടത്തിയിടാം മനതാരിങ്കലപ്പോൾ ഉറച്ചു ജനാവലി വ്രതമായെല്ലാം പേരുമറ്റുന്നു ക്ഷേത്രത്തിങ്കൽ വ്രതധാരിയായി കുട്ടിയമ്മയെത്തിയിടുന്നു കുന്നിച്ച ഭക്തിയോടെ മാതാവ് പോലും നേരം കുട്ടിയാം നാണുവിന്നുവാഗ്രഹം വളരെയായി കാല വൈകല്യം തീർത്ത് ക്ഷേമത്തെ വരുത്തുവാൻ കാരണരൂപൻ താനും ചെന്നിതു ക്ഷേത്രാംഗണേ മാതാവിൻ ചാരത്തുതാൻ നിന്നിട്ടു വന്ദവന്തം മാനസന്തുഷ്ടനായോ ഓരോന്നും അരുൾ ചെയ്തു കുട്ടിയമ്മയും മറ്റുള്ള ജനങ്ങളും ഭക്തവത്സലയാകും
അണയ്ക്കൽ ദേവിക്കായി പൊങ്കൽ നിവേദ്യം ചെയ്ത് പ്രാർത്ഥിച്ചു. ദേവി തന്നെ ആ തവമൊടുങ്ങുവാൻ മഴയുണ്ടാവതിനായി ആകുന്ന വണ്ണം തന്നെ പൂജയും കഴിച്ചത് മഴയുണ്ടായില്ല. വർദ്ധിച്ചു ശോകം താനും മനതാർ സംവിധയായവരും മരുവുന്നു. അപ്പോഴായി നാരായണ ബാലകൻ പറകയാൽ അല്പമായി ആഗ്രഹമേക്ക് പൊങ്കലിൽ പൊങ്കൽ നൈവേദ്യം ഞാൻ ചെയ്താൽ പ്രസന്നർ ദേവതാൻ പൊങ്ങുന്നു. മനതാരില്ലേറ്റവും അഭിവാഞ്ച ഞാനിതു നിവേദിച്ചാൽ ദൈവത്തിനേറ്റവും ആനന്ദകരമാകും. കാർമേകം താനേ വരും മാനത്തുകാർ കൊണ്ടീടിൽ വർഷമേറ്റം ആവുമാനന്ദം ജനങ്ങൾക്കാതപം തനേ നീക്കും. അർക്കനം ഉത്ഭവിക്കുന്നോ നേരത്തമ്പുജാലം അല്പാൽപമായിട്ടങ്ങ് വികസിപ്പിച്ചതുപോലെ അർഭകനാകുമെന്റെ പൂജയം പൊങ്കൽ കൊണ്ട് അത്ഭുതവശനായി ദൈവവും മഴ നൽകും. വാത്സല്യമേറ്റമുണ്ട് ദേവന്മാർക്കാകെ തന്നെ ബാലകർ ചെയ്തതെല്ലാം എല്ലാവർക്കും സന്തുഷ്ടി താൻ ദേവവൃന്ദമങ്ങേറ്റം. ബാലരിൽ പ്രിയരാണ് ദേവർതൻ പൊറുത്തിയിടും. ബാലകരുടെ പിഴ ലോകത്തിന് ആനന്ദത്തിനായിട്ട് എന്നെ കൊണ്ട് ലോകമറ്റതാം കർമ്മം ജയിപ്പിൻപടിയാതെ താ പരനും താനുമെന്നെ ഭേദമില്ലാത്തതാണോ പരദേവതയ്ക്കായി പൊങ്കൽ ചെയ്തിതു. പിന്നെ പരമാനന്ദം തന്നെ വന്നിത് ജഗത്തിനും പരന്നു കാർമേകവും വാനിലായി നിമിടവായി. മായമങ്ങറ്റുള്ളിൽ ആഗ്രഹം വളരെ എത്രയുന്നു നാം പഠിക്കും. പള്ളി കുടിപ്പള്ളിക്കൂടത്തിന്റെ മുന്നിലായി കേരവൃക്ഷം നിൽപ്പതു കാണുന്നില്ലേ മുന്നിലായി. പാരതിൽ വർഷമേറ്റം വർദ്ധിച്ചു വന്നുതാനും പരമപാവനനായ ബാലൻ പൂജ ചെയ്താൽ പരമാനന്ദമേലാതിരിക്കാതെ വകണം ലോകമാകവേ മഴ വർഷിച്ച മൂലമായി നാഗവാസികൾ താനും ദോഷിച്ചു. ബാലകനിൽ ഭാവിയിൽ ലോകത്തിനു ഭാഗതേയമങ്ങേറ്റാൻ നാണുവിൻ കർമ്മം പോരുമെന്നുറച്ചമ്മതാനും ഭാവി ബാസുരത്തിനായി ദേവി തന്നെയും വാഴ്ത്തി. ഭാവുകമാശ്ചര്യവും ദോഷവാത്സല്യമതും കൂടി കൂടുക കൊണ്ടുതന്നെ മകനീതലോടിനാൾ മാതാവ് ബാഷ്പധാരാഭിഷേകവും ചെയ്ത മുക്തിതനായ ബാലൻ തന്നെയും ഉണർന്നിതരം നാനാരീതി അത്ഭുത ലീലകളാൽ ഇക്കുമാരനെത്രയും ദിവ്യനെന്ന് നിലച്ചിത്. ഇങ്ങനെ മരുന്ന കാലത്തിൽ അതിലൊരു ദിനം മങ്ങാതെ ഉണ്ണികളും നാണുബാലനും മൊത്തമാനസോല്ലാത്തം ലീലയായിരിക്കുമ്പോൾ ബാലകന്മാരും ചൊന്നാനുണ്ണി നാണുവിന്നയോടായി. ബാലമിത്രമേ നാണാ നീ പൊങ്കൽ നിവേദിച്ച നേരത്തു തന്നെ മഴയാവോളം വർഷിക്കയാൽ നേരായി ജനത്തിന് സന്തുഷ്ടി വരുവാനെന്നുള്ള ചാരുവാക്യം ജനമാധവേ ഉദ്ഘോഷിച്ചു വാത്സല്യപൂർവം ഉരുപഠിപ്പിച്ചിടുന്നതും ഉത്സാഹമായി നീയും പഠിക്കുന്നതും കണ്ടു കൗതുകം പൂണ്ടു. ലോകം നിന്നോട് കർമ്മങ്ങളാം കൗശലം കൊണ്ടിടുവാൻ ഉറ്റുനോക്കുന്നതാനും നീ എത്രയോ സമർത്ഥനാണെന്നു ഞങ്ങൾക്കെല്ലാം മായം മങ്ങറ്റുള്ളിൽ ആഗ്രഹം വളരെ ഇന്നു നാം പഠിക്കും പള്ളിക്കൂടത്തിന്റെ മുന്നിലായി കേരുവൃക്ഷം നിൽപ്പതു കാണുന്നില്ലേ മുന്നമേം വൽക്കിതിൽ പേട് താൻ കായ്ക്കുന്നുള്ളൂ ഇന്നിനിയത് മാറ്റി കേരത്തെ ധന്യമാകോ തൽഫലം കുതിച്ചല്ലേ കർഷകന്റെ തങ്ങ് നട്ടു തൽപുമാനായ നീയും ഇന്നു തീക്കേ കുറവ് ഇത്തരം ദോഴത്തന്റെ വാക്കു കേട്ടു നാണവും ഉത്തമ ഭക്തിയോടെ കേരത്തെ പുണർന്നിത് ഉത്തമ ബാലക കരസ്പർശത്താൽ തന്നെ നൂനം നിൽക്കുമാ കേരത്തിനും സന്തുഷ്ടി കൊയിച്ചത് കായ്ക്കേണമിനിമയിൽ നീയും നൽപ്പലത്തെയും വായിക്കും ആനന്ദമാർക്ക കർഷകനുണ്ടാം. അതിനാൽ
കൈത്തലം കെട്ടിപ്പിടിച്ചുള്ളോരാത്മയോ ആ തലോടലിൽ കേരവൃക്ഷവും നേരായി ഉൾപ്പുളം പൂണ്ടിതു പിന്നീട് കാഴ്ചതെല്ലാം തത്പരം താനാകയാൽ കിന്നത തീർന്ന് ജനം ബാലനിൽ മോദമാർന്ന അത്ഭുത ബാലൻ തന്റെ ഇത്തരം പ്രവൃത്തികൾ അത്യന്താമോദാൽ തന്നെ വാട്ടി സജ്ജനങ്ങളും തിങ്ങുമാവനങ്ങളിൽ വസന്തം വന്നിരുന്നാൽ അങ്ങും ഇന്നും അങ്ങവിടത്തിൽ തേന്നുവരുന്നുകൊണ്ടും കാലത്താലുണ്ടാവുന്ന കൽമഷം തീർത്തിയിടും കാലുഷ്യമകന്നുള്ള മഹത്തുക്കൾ തൻ ജന്മം കാലോചിതമായി ധർമ്മത്തെ പ്രതിഷ്ഠിച്ചതിപ്പനായി കാലം താനെല്ലായ്പ്പോഴും സൽധർമ്മനിരതരെ കാലമേ ജന്മം നൽകി വളർത്തി അടുത്തിതു ഞാനും അധന്യാത്മാക്കൾക്കു വന്നിടും പ്രതിബന്ധങ്ങൾ മണ്ണിടത്തിനൊക്കെ തുഷ്ടി വരുത്തുന്നതു പിന്നെ സൂര്യനെ മറയ്ക്കുന്ന മഞ്ഞിന്റെ മറകളെ സൂര്യവശ്മിക്കും നേത്രത്തുള്ളിയായി തീർത്തിയിടുന്നു മാനസമേകാഗ്രമായി തീർക്കുന്ന ജനങ്ങളുടെ വാക്കുകൾ ഫലവത്താണേതു കാലത്തിൽ പോലും എന്നുള്ള ഗീരു മാത്രമല്ലായി തീത്തരാതലെ വന്നുള്ള മഹാത്മാവിനെന്തുള്ളു അസാധ്യമായി സംസാര ദുഃഖം തന്നെ ജയിക്കും ജനമത് ജയിക്കും അനുജന്യ സംശയം വേണ്ട സർവകർമ്മവും ജയിക്കുവാൻ നാരായണാക്യനായ ദേവന്റെ മഹാത്മ്യവും പ്രാണനേക്കാളും പ്രീതിയുള്ള സദ്വൃത്തിദാനം ജനങ്ങളന്തിനം ഹൃദയപുടത്തിങ്കൽ ജഗുതുവായ ബാലനെ പ്രതിഷ്ഠിച്ച് ബാലനാം നാരായണനുമായി ഒരുമിച്ചപ്പോഴും ബാലലീലയാൽ തന്നെ ബാലന്മാർ മോദം പൂണ്ട ജീവിതകാലത്തിങ്കൽ സൗഖ്യമുണ്ടെന്നാകിൽ വിദ്യാർത്ഥി ജീവിതത്തിൽ മാത്രമാണുള്ളതെന്നും ബാലലീലകൾ മാത്രം നയിക്കാതെ വരും താൻ ചലരും കർമ്മവൃഷ്ടിയുണ്ടാക്കി വസിക്കണം ബാലലീലയുമായി പിന്നെ പഠിപ്പു തുടർന്നിത് കാലമേ രണ്ടു വർഷം പിന്നീട് കുമാരനും കാർ നീങ്ങി വർഷം നിലച്ചങ്ങനക്രമാളം കാണുമാറായി നല്ല നിളനീർ വാക്കുപോ തെളിനീർക്കും പോലെ വാർത്തലം തന്നുടയ പ്രസാദ ഭംഗി പോലെ പശ്ചിമതിക്കും നന്നായി വിളങ്ങി ദിനന്തോറും പൂമ്പാച്ച പാറിക്കൊണ്ടുതേന്നുകൾ ആനന്ദിപ്പോ തുമ്പിയും തുമ്പപ്പൂവിൻ നൽരസം നുകരുന്നതു വണ്ടുകൾ വണ്ടി വീണ്ടും വന്നിഹ പുഷ്കരത്തിന്റെ അണ്ടങ്ങൾ തുളച്ചിടും മോഹത്തിടും അണ്ടങ്ങൾ തുളച്ച മധുവും കവരുന്നു കാറുകൾ വാനവീതി തന്നിലായി ഓടിക്കൊണ്ട പൂർവദിക്കിലായി ചെന്നു പറ്റുവാൻ ശ്രമിക്കുന്നു അമ്പുയ ബന്ധുരാനും പൂങ്കാവി പരത്തിയ പൂർവാദി വർണ്ണഭാം വർണ്ണാഭമായി തീർത്തിതു മന്ദം മന്ദം അമ്പരം കടന്നങ്ങു അർക്കനാം ദിനേശനും ചെന്നങ്ങു പടിഞ്ഞാറേ സമുദ്രം പോകിയിടുന്നു സന്യസിച്ചിടുന്നു ഒരു അർക്കന്റെ അന്ത്യം കണ്ട് ധന്യമാകാ ലോകമറിയുന്നതുമില്ല കാകേരി കരഞ്ഞുകൊണ്ട് അവറ്റെയെല്ലാം തന്നെ പാറിയം ഉയരത്തിൽ പറന്നു അക്ഷരാർത്ഥം നാഗരം താനും പുതുപുതയും തൂകിക്കൊണ്ട് സാരമായി പുഞ്ചിരി തൂകുന്നുണ്ടോ താനുമേറ്റം പാവനമാണി കൂപ്പി നിൽക്കുന്നു വിജഗണം പാവനനാം പാവനഗാനം പാടെ കൂടുതൻ തേടിയിരുന്നു കാഹളം മൂവിക്കൊണ്ട് തെങ്ങുകൾ യശക്കുതുകൾ യശസ്സുകൾ കുട ചൂടിയാടി ഉലഞ്ഞു പുഞ്ചിരിക്കുന്നു വ്യാജമാം മർമരത്താൽ വായുവും ഗീതം പാടി വ്യഞ്ജിപ്പിക്കുന്നിതല്ലോ വിശ്വാവിസ്മയം ദാനം വേങ്ങുമീവിധം ദോഷം വന്നിടാതിരിക്കാനായി തിങ്ങിന് ഭക്തിമൂലം സ്വധർമ്മം
പുലർത്തുന്നത് സമുദ്രത്തിൽ നിന്നുയർന്ന വാതത്തെ പുണർന്ന് ഉടമസ്ഥ ജനങ്ങൾക്കും സൗഖ്യം താൻ പകരുന്നു. കാലമീവണ്ണം തന്നനുഗ്രഹം ചൊരിഞ്ഞങ്ങുകാലാനുരൂപമായി ശാന്തയം പ്രകൃതിയും കാണിച്ചീടുടലങ്ങ് കടന്നുപോയിരുന്നു. ബാലരാം വിദ്യാർത്ഥികൾ ഈ വണ്ണം നാണുമായി ബാലവിക്രമത്താൽ വിളയാടിനാരെല്ലാവരും വന്നൊരിനം താനിൽ തന്നിൽ തന്നെയാതി പ്രശ്നം. അത്ഭുത പുമാൻ പാദം ദരിദ്രി ശുദ്ധീകരൻ സംഗമത്തിനാൽ തന്നെ ദരയ്ക്കുള്ളതാം പാപം സംഗമം നീക്കി വാഴും തൽപ്പുമാൻ വരുന്നതുണ്ട്. ബാലരും യതിവര്യൻ തന്നെ വേഷം പാർത്ഥവദ്ധമോദേന നോക്കി നിന്നത് സകൗതുകം ബിംബിച്ച ജടാഭാരം ഭാരത ഗാന്ധിയാം.